ാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം ബ്രഹൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന് തിരുനാമത്തിൽ വന്ദനം ബ്രഹാനിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്ന വിവരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ട ഞങ്ങൾക്ക് കർണ ചെയ്യണമേ ദൈവം നീ പരിശുദ്ധനാകുന്നു ബലവാനേ മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു ശുദ്ധനാകുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവ് ഈ കൃപ ഉണ്ടാക്കിയോടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി ദൃഷ്ടാവേ നിനക്ക് സ്തുതി രാജാവ് ഞങ്ങളുടെ പിതാവേ നിന്റെ ഒരു നാമം പരിശുദ്ധമാക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് രക്ഷിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചത് പിന്നെ ദക്ഷിണനെ ഞങ്ങളെ രക്ഷിക്കണം പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവരമായ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ളതിനോട് അറിയുമെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ വന്ന സമയത്ത് വേഴ്ചമേ അമ്മേ മറിക്കുമോർ ക്രിസ്തു വെച്ചിൽ കൂടി ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ അനുഗ്രഹീത സന്ധിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു വീണ്ടും ഒരിക്കൽ കൂടി അടിയങ്ങൾക്ക് ചേർന്ന് വരുവാനും ദൈവവചനത്തിൽ നിന്നും വിശുദ്ധ സഭയുടെ വളർച്ചയെ പറ്റിയും പഠിക്കുവാൻ തക്കവും നമ്മുടെയാക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു തമ്പുരാൻ. ഈ പ്രസ്ഥാനത്തെ തുടർന്നും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ചിറകടിയിൽ ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ. ദൈവമായ കർത്താവെ, ഇന്ന് ഇതിൽ താല്പര്യപൂർവ്വം സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവരുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടണമേ. പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തകരെയും വാഴ്ത്തണമേ. ഭദ്രാസനത്തെ തിരുമുമ്പാകെ അർപ്പിക്കുന്നു. അഭിയനുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന്റെ വൈസ് പ്രസിഡന്റായിരിക്കുന്ന അച്ഛനെ ദൈവസ്ഥനെ ബിന്നി അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനെ അനുഗ്രഹിക്കണമേ. ദൈവകരുണയിൽ കർത്താവെ, ഇതിന്റെ ചുമതലക്കാരെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ഇതിന്റെ ഓജസ്സും തേജസ്സുമായിരിക്കുന്ന എല്ലാ പ്രവർത്തകരെയും, ഓരോ ഇടവകയിലെ കുടുംബങ്ങളെയും ദൈവത്തിന്റെ കരുണയിൽ പൊതിഞ്ഞുകൊള്ളണമേ. ഞങ്ങളുടെ രോഗങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഞങ്ങളുടെ ശക്തിക്കപ്പുറമായിരിക്കുന്ന പരീക്ഷകൾ എന്റെ വിജയശ്രീപായാൽ തരണം ചെയ്ത് ജീവിപ്പാൻ തക്കവണ്ണം സഹായകനായ നടത്തിപ്പുകാരനായി കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ പഠന ക്ലാസ്സുകൾ കർത്താവെ, കേവലം പരീക്ഷ എന്നൊരു കടമ്പയേക്കാൾ ഉപരി ഞങ്ങൾ ഏതിൽ നിൽക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ ശക്തി എത്രമാത്രം ഈ സഭയെ മുൻപിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവാവസ്ഥാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ എന്ന് കൽപ്പിച്ചതിന്റെ പ്രകാരം ഞങ്ങളോട് ആരൊക്കെയും സുവിശേഷം അറിയിച്ചു. കർത്താവെ, അവരിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച താലന്തുകൾ എന്ത് എന്ന് തിരിച്ചറിയുന്ന നല്ല ഒരു അവസരമായി തിരുവനന്തപുരം സഹായിക്കണം. ഞങ്ങളെല്ലാവരും നിനക്കും ഏകജാതിനും പരിശുദ്ധ സഹായിക്കും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിന്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ബിന്നി അച്ഛൻ, പ്രിയപ്പെട്ട ഷാനമ്മ ആന്റി, ജിജി, ഇതിന്റെ ചുമതലപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഇന്ന് താല്പര്യപൂർവ്വം വീണ്ടും ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരുമേ, ഏവരെയും കർത്തൃനാമത്തിൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ ഈ ചരിത്ര പഠനം ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായിട്ട് നമ്മൾ നിർവഹിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകവും യൂദായുടെ പുസ്തകവും അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തുടർന്ന് ഈ ചരിത്ര ക്ലാസ്സുകൾ കൂടിയാണ് നമുക്ക് സിലബസിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഈ രണ്ട് ക്ലാസ്സുകൾ ലഭിക്കുന്നത് വലിയ ഭാഗ്യമായിട്ട് കരുതുകയും നമുക്കൊരു രണ്ടു മൂന്നോ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകം തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ അവസാനിക്കും. നമുക്ക് പഠിക്കുന്നതിനുള്ള സമയമുണ്ട്. പരീക്ഷ എന്നുള്ളൊരു കാര്യം നമ്മുടെ മുൻപിലുണ്ടല്ലോ, അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. എന്നാൽ അതിനേക്കാൾ ഉപരി ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ നമ്മളിപ്പോൾ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചതുപോലെ നമ്മളോട് ദൈവവചനം പ്രസംഗിച്ച് നമ്മളെ നടത്തിയവരെയും പ്രത്യേകിച്ച് അഞ്ചാം ദുബ്ദേനിൽ എല്ലാ പിതാക്കന്മാരെയും ഓർത്ത് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കുറ്റമുള്ളതും കുറ്റമില്ലാത്തതുമായ സത്യവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുൻപും ഇവരുടെ ശേഷവും ഇവരോട് കൂടെയും ഉള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു എന്ന് പറയുന്നത് പോലെ എല്ലാ പിതാക്കന്മാരും എത്രമാത്രം കെട്ടുറപ്പോടുകൂടി ഈ വിശുദ്ധ സഭയെ പണിതിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് വളരെ മലങ്കര സഭയുടെ നിർണായകമായ ഒരു കാലഘട്ടമാണ് നമുക്ക് പഠനത്തിനായിട്ട് ലഭിച്ചിരിക്കുന്നത്. 1912 മുതൽ 64 വരെയുള്ള കാലഘട്ടം ഓരോ കാലഘട്ടങ്ങളും നിർണായകമാണെങ്കിലും കാതോലിക്കേറ്റിന്റെ ഡിഗ്രീസിൽ നിന്ന് മാറി 84 കാതോലിക്ക ആയി മലങ്കര സഭയുടെ പ്രഥമ കാതോലിക്ക ബാവായി പുറമറ്റത്തിൽ പൗലോസ് പ്രഥമൻ ബാവ ചുമതലയേൽക്കുന്നത് മുതൽ 35 വർഷക്കാലം സുധീരമായി മലങ്കര മെത്രാപ്പൊലീസ് ആസ്ഥാനവും കാതോലിക്ക ആസ്ഥാനവും ഒരുമിച്ച് കൈയാളിക്കൊണ്ട് അനുഗ്രഹീതമായി ദൈവത്താൽ ഈ വിശുദ്ധ സഭയെ നയിച്ച കലാശ്ശേരി ബാവ വരെയുള്ള ഗീവർഗി സ്തുതിയൻ ബാവ വരെയുള്ളവരുടെ കാലഘട്ടം, മൂന്ന് ബാവാമാരുടെ കാലഘട്ടം പഠിക്കുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ച അവസരം ശ്രേഷ്ഠമായിട്ട് നമുക്ക് കരുതാം. അതിൽ പൗലോസ് പ്രഥമൻ ബാവ മുറിമുറ്റത്തിൽ തിരുമേനിയുടെ ആ ഒരു കാലഘട്ടം 7 മാസവും 19 ദിവസവും മാത്രമേ ഉള്ളായിരുന്നു എങ്കിലും അത് വളരെ ശ്രേഷ്ഠമായ കാലഘട്ടമുള്ള എന്ന് നമ്മൾ 1-2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി നമുക്ക് നിങ്ങളുടെ അശ്രദ്ധയിലേക്ക് വേണ്ടി വയ്ക്കുന്നു, ഇപ്പോഴത്തെ നമ്മുടെ ബാവാതിരുമേനി പൗലോസ് ദ്വിതീയൻ ബാവയാണ്. ഈ 1-ാമത്തെ കാതോലിക്കായിക്ക് ശേഷം, പൗലോസ് പ്രഥമൻ കാതോലിക്കായിക്ക് ശേഷം വേറെ ആരും, 8 കാതോലിക്കമാരും പൗലോസ് എന്ന നാമധാരികളില്ല. പിന്നീടുള്ളത് ഇപ്പോഴത്തെ കാതോലിക്ക ബാവാതിരുമേനിയാണ് പൗലോസ് ദ്വിതീയൻ ബാവ എന്നുള്ളതും പൗലോസ് പ്രഥമൻ ബാവയെ പറ്റി പഠിക്കുമ്പോൾ അതിനോട് ചേർത്ത് നമ്മളൊന്ന് ഓർക്കുക മാത്രം ചെയ്യുന്നു. 2-ാമത്തെ കാതോലിക്ക നമുക്കറിയാം 1913 മുറിമുറ്റത്തിൽ തിരുമേനി കാലം ചെയ്തതിന് ശേഷം പിന്നീടൊരു 12 വർഷക്കാലത്തോളം പടശ്ശേരി തിരുമേനി തന്നെയാണ് മലങ്കര മെത്രാപ്പൊലീസായിട്ട് ഈ സഭയെ നയിച്ചത്. ആ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാം. ആദ്യം നമ്മൾ പഠനം ക്രമീകരിച്ചിരിക്കുന്ന ഈ 3 ബാവാമാരുടെ ജീവിതരേഖയിലൂടെ ഒന്ന് കടന്നുപോയതിന് ശേഷം 12 മുതൽ 64 വരെയുള്ള വർഷങ്ങളിലെ പ്രധാന സംഭവ വികാസങ്ങളിലൂടെ ഒന്ന് ഓടിച്ചു കടന്നുപോയി നമ്മുടെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ തിരുമേനിമാരെ പറ്റി ഒന്ന്, അവരുടെ ജീവിതരേഖ ഓരോ ക്ലാസ്സുകളിലെങ്കിലും ഒക്കെ നമ്മളൊന്ന് പഠിച്ചില്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർത്തതുപോലെ അത് നമ്മള് നമ്മളോട് തന്നെ അല്ലെങ്കിൽ ആ പിതാക്കന്മാരുടെ ജീവിതത്തോടൊക്കെ ചെയ്യുന്ന ഒരു അപരാധമായി പോകും എന്നുള്ളത് കൊണ്ടാണ് ആ ജീവിതരേഖയിലൂടെ ഓടിച്ചൊന്ന് കടന്നു പോകുന്നത്. ഇത് പരീക്ഷയൊന്നും മുൻനിർത്തിയല്ല, ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, നിങ്ങൾ ചെയ്യുന്ന ജോലികൾ തുടർന്നുകൊള്ളുക. പക്ഷെ ഒന്ന് കാതോർത്ത് ഇവിടെ എന്താണ് പഠിക്കുന്നത്, നമ്മൾ എതിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മാത്രം ശ്രദ്ധിക്കുവാൻ വേണ്ടി മാത്രം ഈ സമയം നിങ്ങളുടെ ശ്രദ്ധയെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് 2-ാമത്തെ കാതോലിക്ക ബാവ ആയിരുന്ന ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാവ വള്ളിക്കാട്ട് മാർ ബസേലിയോസ് തിരുമേനിയെ പറ്റി നമുക്ക് പഠിച്ചു തുടങ്ങാം. ഒരു ക്ലാസ് കൊണ്ട് അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലും കൂടെ നമുക്ക് മുൻപിലേക്ക് പോകാം. ഒരു പക്ഷേ ഒരു ക്ലാസ്സിന് മുൻപേ തീരുകയാണെങ്കിൽ 3-ാമത്തെ കാതോലിക്ക ബാവയെ പറ്റി നമുക്ക് ആരംഭിക്കുകയും ചെയ്യാം. ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. വള്ളിക്കാട്ട് മാർ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ കാലഘട്ടം 1925 മുതൽ 1928 വരെയുള്ള 3 വർഷ കാലഘട്ടമാണ് കാതോലിക്കയായിട്ട് മലങ്കര സഭയെ അഭിയുന്ന തിരുമേനി നയിച്ചത്, പരിശുദ്ധ ബാവ നയിച്ചത്. ഇതിന്റെ ഒരു തുടക്കമായി തിരുമേനിയുടെ ആ ഒരു ശുശ്രൂഷ ഏറ്റ കാലഘട്ടത്തിലെ ആ ഒരു പ്രസംഗം, അതിന്റെ ഒരു കുറച്ച് ലൈൻസ് നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കുമ്പോൾ എന്തായിരുന്നു എന്നുള്ളതിന്റെ സംക്ഷിപ്തം നമുക്ക് പെട്ടെന്ന് അതിലൂടെ കിട്ടും. അതുകൊണ്ടാണ് അതിന്റെ ഒരു ഉപോദ്ഘാതമായി, ഒരു തുടക്കമായി, ആമുഖമായി തിരുമേനി നടത്തിയ ഒരു പ്രസംഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം, 5-8 സെന്റൻസ് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നു. പ്രിയരെ, കാതോലിക്ക സ്ഥാപനം പണ്ട് പണ്ടേ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. മലങ്കരയിലുള്ള നമുക്ക് ഒരു കാതോലിക്ക തിഗ്രീസിൽ ഉണ്ടായിരുന്നു. ആ സ്ഥാപനത്തെ സഭ ന്യായാനുസരണം അനുവദിച്ചിട്ടുള്ളതുമായിരുന്നു. വിശുദ്ധ കുർബാന സമയത്ത് നാം മോറന്മാർ ഇഗ്നാത്യോസിനെയും മാർ ബസേലിയോസിനെയും മാർ ഗ്രിഗോറിയോസിനെയും ഓർക്കുന്നുണ്ടല്ലോ. ഇതിൽ രണ്ടാമത് മാർ ബസേലിയോസ് എന്ന് പറയുന്നത് ആരെയാണ്? നമുക്ക് പണ്ടേ തന്നെ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ തിഗ്രീസിന്റെ ഒന്നാമത്തെ കാതലിക്ക ബാവാതിരുമനസ്സുകൊണ്ട് തന്നെയാണ്. ഇത് കൂടാതെ ഈ മാർ ബസേലിയോസ് തിരുമേനിയെ ധനഹായുടെയും ദുഃഖ വെള്ളിയാഴ്ചയുടെയും എന്ന് വേണ്ട എല്ലാ ശുശ്രൂഷ ക്രമങ്ങളിലും കർമ്മങ്ങളിലും നാം അനുസ്മരിക്കുകയും അദ്ദേഹത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സഭയാൽ അംഗീകരിക്കാതെ ഇങ്ങനെ ഒരു ഏർപ്പാട് നമ്മുടെ ആരാധനാക്രമങ്ങളിൽ എങ്ങനെ വന്നു ചേരും? ഈ കാരണം കൊണ്ട് തന്നെ പൗരസ്ത്യ കാതലിക്ക സ്ഥാപനവും നമുക്ക് എത്ര കണ്ട അവകാശയോഗ്യവും അത്യാവശ്യപ്പെട്ടതുമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഒരു കാലത്ത് അനുഗ്രഹപ്രദമായി നമുക്ക് സിദ്ധിച്ചിരുന്ന ആ സ്ഥാപനം നഷ്ടപ്പെടുന്ന പക്ഷം അതൊരു വലിയ നഷ്ടമെന്നേ പറയേണ്ടതുള്ളൂ. ഇടക്കാലത്ത് നമ്മിൽ നിന്നും കുറെ നാളേക്ക് മറഞ്ഞിരുന്ന ആ മഹിമയേറിയ സ്ഥാപനം വീണ്ടും ന്യായമായി നമുക്ക് ലഭിക്കുകയും ചെയ്തു. അതിനാൽ അത് വീണ്ടും ബലപ്പെടുത്തിയും സ്ഥിരപ്പെടുത്തിയും കൊണ്ടുപോകേണ്ടത് നമ്മുടെ കടമയും അവകാശവും അത്രേ. മാർ ഗിയോർഗിസ് പ്രഥമൻ ബാബായുടേതാണ് ഈ വാക്കുകൾ. 1104 വൃശ്ചികം 17 തീയതി തിരുവനന്തപുരം സെന്റ് ജോർജ് പള്ളിയിൽ വിശുദ്ധ കുർബാന മധ്യം ചെയ്ത പ്രസംഗത്തിലാണ് അദ്ദേഹം ഇങ്ങനെ കൽപ്പിച്ചത്. സഭയുടെ സ്വത്വവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടുവാൻ പിതാക്കന്മാർ മുന്നണി പോരാളികളായിരുന്നുവെന്ന് ഈ പ്രഭാഷണം വ്യക്തമാക്കുന്നു. ഈ പ്രസംഗം കേൾക്കുമ്പോൾ കാതലിക്ക സ്ഥാപനത്തെ പറ്റി ധാരാളം ആ കാലഘട്ടങ്ങളിൽ ധാരാളം സംശയങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് എന്നുള്ളതും കൂടി പ്രത്യേകമായിട്ട് ഓർക്കണം. അതിനെപ്പറ്റിയുള്ള കൃത്യമായ ഒരു മാർഗനിർദ്ദേശവും അതിനെപ്പറ്റിയുള്ള ഒരു വ്യക്തമാക്കലുമാണ് രണ്ടാമത്തെ കാതലിക്ക ബാവ തിരുവനന്തപുരം സെന്റ് ജോർജ് പള്ളിയിൽ ചെയ്ത ഈ പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നവീകരണ പ്രസ്ഥാനക്കാരുടെ കടന്നാക്രമണവും അന്ത്യോക്യൻ അധികാര പ്രമത്തതയുടെ നുഴഞ്ഞുകയറ്റവും ഭരണഘടന സഭയുടെ മേൽ ആധിപത്യം ചെലുത്താൻ തുടങ്ങിയപ്പോൾ അവയെ സധൈര്യം നേരിട്ട ഈ പുണ്യപിതാവിന്റെ ജീവിതവും ദർശനവും ആദരണീയവും അവിസ്മരണീയവും അത്രേ. ഇനി തിരുമേനിയുടെ ഒരു ചെറുപ്പകാലഘട്ടം മുതൽ ജീവിതരേഖയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കോട്ടയം വാകത്താനം വള്ളിക്കാട്ട് കാരുചിറ ഭവനത്തിലാണ് ബാവാതിരുമേനിയുടെ ജനനം. 1045 ധനുമാസം 29 തീയതി ഇംഗ്ലീഷ് മാസം 1870 ജനുവരി 13 തീയതി ആണ് അദ്ദേഹത്തിന്റെ ജനനം. പുന്നച്ഛനും പുണിച്ചിയമ്മയുമായിരുന്നു മാതാപിതാക്കൾ. പുന്നച്ഛൻ എന്നാണ് ഭാഗത്താനത്ത് വളരെ കോമൺ ആയ ഒരു നെയ്മാണ് പുന്നച്ഛൻ എന്ന് പറയുന്നത്. പുന്നൂസ് എന്നുള്ളതിന്റെ സദ്ഭവം തന്നെയാണ് പുന്നച്ഛൻ. ഉണിച്ചിയമ്മ എന്നാണ് അമ്മയുടെ പേര്. അവരാണ് മാതാപിതാക്കൾ. വാകത്താനം വലിയ പള്ളിയിൽ സെന്റ് ജോൺ ദേവാലയമാണ് വാകത്താനം വലിയ പള്ളി. യോഹനാൻ മർദാനയുടെ നാമത്തിലുള്ള പള്ളിയാണ് വാകത്താനം വലിയ പള്ളി. അവിടെ ജ്ഞാനസ്നാനം ചെയ്തപ്പോൾ കുട്ടിക്ക് ഗീവർഗീസ് എന്ന് പേര് നൽകി. ആധ്യാത്മിക അന്തരീക്ഷം നിറഞ്ഞു നിന്ന പൗരത്തിൽ സഹോദരങ്ങളുടെ പ്രീതി വാത്സല്യങ്ങൾ നുകർന്ന് ഗീവർഗീസ് വളർന്നു വന്നു. കൃഷഗാത്രനും മിതഭാഷയുമായിരുന്നു ബാലൻ. കൃഷഗാത്രൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, വലിയ വണ്ണമൊന്നുമില്ലാത്ത ആളെന്നുള്ള അർത്ഥമാണ്. ബാലാരിഷ്ടതകളും രോഗപീഠകളും നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. മരണത്തെ മുഖത്തോട് മുഖം കണ്ട നിമിഷങ്ങളിലൂടെ കടന്നുപോയി. മാതാപിതാക്കളുടെ ഇടപെടാതുള്ള പ്രാർത്ഥനയും ഉപവാസവും മൃതസഞ്ജീവിനിയായി. മൃതസഞ്ജീവിനി എന്ന വാക്കിന്റെ അർത്ഥം മരണത്തെ ജയിക്കുവാൻ തക്കവണ്ണം ഉള്ള ഔഷധം എന്നുള്ള അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് കുഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് എന്ന്. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറവായിരുന്നതിനാൽ പിതാവ് തന്നെ പ്രഥമ അധ്യാപകനായി. തുടർന്ന് കോട്ടയത്തെ പ്രൈമറി വിദ്യാലയത്തിൽ ചേർത്തു. 3 വരെ അവിടെ തുടർന്നു. അനന്തരം വീട്ടിലെത്തിയ ഗീവർഗീസ് കുറെ നാൾ പിതാവിനോടൊപ്പം കൃഷി കാര്യങ്ങളിൽ വ്യാപൃതനായി. ഉപരി വിദ്യാഭ്യാസത്തിന്റെ പടിവാളുകൾ മകന് മുമ്പിൽ എന്നേക്കുമായി അടഞ്ഞുവോ എന്നോർത്ത് മാതാപിതാക്കൾ ആശങ്കാകുലരായി. എങ്കിലും അവർ അധൈര്യപ്പെട്ടില്ല. സർവശക്തനായ ദൈവം അറിയാതെ ഒന്നും നടക്കില്ല എന്ന് അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ തിരുമേനിയുടെ ചെറുപ്പകാലത്തിൽ രോഗപീഠകൾ, പഠിക്കുവാനുള്ള അസൗകര്യങ്ങളെ, സാധ്യതകളുടെ കുറവ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സർവവും ദൈവത്തിൽ ഫലമേൽപ്പിച്ച തിരുമേനിയുടെ മാതാപിതാക്കൾ ഗീവർഗീസിനെ വളർത്തിക്കൊണ്ടുവന്നു. 1588 തുലാമാസം 30 തീയതി ഇത് ഈ ലൈറ്റ് ഒന്നും കാണാൻ പഠിക്കേണ്ട കാര്യമില്ല, മനസ്സിലാകാൻ വേണ്ടി സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുടുംബാംഗമായ കളപ്പുരയ്ക്കൽ പൗലോസ് കത്തനാർ കാരിച്ചിറയിൽ ഒരു സദ്വാർത്തയുമായി എത്തി. തന്റെ പിൻഗാമിയായി ഗിയോർഗീസിനെ പൗരോഹിത്യ വൃത്തിയിലേക്ക് തിരിച്ചുവിടണം. അന്ന് വലിയച്ഛന്മാരൊക്കെ തന്നെയാണ് തങ്ങളുടെ കുടുംബത്തിലുള്ള സുറിയാനി അറിയാവുന്നവരെയും അല്ലെങ്കിൽ സദ്ഗുണമന്നരായിരിക്കുന്ന പിൻഗാമികളായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നവരെയും ഒക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി തിരഞ്ഞെടുക്കുന്നത്. ഇവരുടെ കുടുംബാംഗമായ കളപ്പുരയ്ക്കൽ പൗലോസ് കത്തനാര് കരുചിറ ഭവനത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, തന്റെ പിൻഗാമിയായിട്ട് ഗിയോർഗീസിനെ പൗരോഹിത്യ വൃത്തിയിലേക്ക് തിരിച്ചുവിടണം. കാരിചിറ കുന്നച്ചന് അതിൽ എതിരഭിപ്രായമുണ്ടായിരുന്നു. കുന്നച്ചൻ തിരുമേനിയുടെ പിതാവ്. അവർ രണ്ടുപേരും കൂടി വാകത്താനം വലിയ പള്ളിയിലെത്തി പ്രശീസ വിരിക്കുന്നതിന് അവിടെ എഴുന്നള്ളിയിരുന്ന കോട്ടയം അങ്കമാലി ഇടവുകളുടെ മെത്രാപ്പോലീസ് കട്ടപ്പിൽ അത്താനാസിയസ് തിരുമേനിയെ സന്ദർശിച്ചു വിവരമറിയിച്ചു. കടവിൽ അത്താനാസിയസ് തിരുമേനിയാണ് കോട്ടയം അങ്കമാലി ഭദ്രാസനങ്ങളുടെ അന്നത്തെ ചുമതല. തിരുമേനിയെ പറ്റി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. നമ്മളിവിടെ സൂചിപ്പിക്കുന്ന ആൾക്കാരുടെയൊക്കെ പേരുകള് നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ട പേരുകളാണെങ്കിൽ അത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലുള്ളതായതുകൊണ്ട് അതും കൂടി ഞാനൊന്ന് ബ്രീഫായിട്ട് പെട്ടെന്ന് ഒന്ന് വായിച്ചു പോകാം. അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി. കടവിൽ പോലൂസ് മാർ അത്താനാസിയസ് തിരുമേനിയാണ് ഫസ്റ്റ് മെട്രോപൊളിറ്റൻ ഓഫ് അങ്കമാലി ഡയോസിസ് ഓർഡേൺ ഫോർ ദ ഡയോസിസ് ഓഫ് കോട്ടയം ആഫ്റ്റർ ഇറ്റ്സ് ഫോർമേഷൻ ഇൻ 1876 ആസ് പെർ the decision of the historic മുളന്തുരുത്തി സിനഡ്. മുളന്തുരുത്തി സിനഡ് ദിവസത്തിന്റെ തീരുമാനപ്രകാരം കോട്ടയം ഭദ്രാസനത്തിന് വേണ്ടി 1876 കോട്ടയം ഭദ്രാസനം രൂപീകൃതമായപ്പോൾ അതിനുവേണ്ടി പട്ടമേറ്റ തിരുമേനിയാണ്. അങ്കമാലി ഭദ്രാസനത്തിന്റെയും ചുമതല ഉണ്ടായിരുന്നു. ഫ്രം 1891 ഓൺവേർഡ്സ് ഹി അസ്യൂംഡ് ദ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഓഫ് അങ്കമാലി ലാർജസ്റ്റ് ഡയോസിസ് ഇൻ ദ മലങ്കര ചോർച്ച്. It was during the time of Kadavil Thirumeni, the construction of St. Mary's Church at Trikkunnath. It was Trikkunnath Seminary, another seminary I did. Trikkunnath Alva was completed. One of the last wishes of Metropolitan was to start a seminary at Alva for teaching Suryak and English for clergy as well as for the laity. With this in mind, he donated all his remaining properties and assets to the seminary, which he inherited from his family. Thirumeni adondana namukku orikkalum marakkanayittu sadhikkatha Thirumeni kudumbathilnu kittiya sarva sottukalum idinu vendi nalagikkonde adana ippa Trikkunnathe issues ennokku nammal kekkumbo nammal idonnu arinjirikkanam sabakku vendi jeevitham samarpichu thanne sarva sottukalum samarpichu avade kavarangirikkuna oru pidavinte കബറിങ്കൽ ധൂപ്രാർത്ഥന നടത്തുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവിടെ അനുവദിക്കാതിരിക്കുന്ന ചില പിടിവലികളൊക്കെ അവിടെ നടക്കുന്നതെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അത്താനാസിയസ് കടവിൽ തിരുമേനിയെ പറ്റി ഒന്നും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നത്. ഓൺ സാറ്റർഡേ 2 നവംബർ 1907, നിങ്ങൾക്കറിയാം നവംബർ 2nd എന്ന് പറയുന്ന പരിമല തിരുമേനിയുടെ ഓർമ്മ ദിവസമാണ്. സെയിം ഡേറ്റിൽ തന്നെയാണ് 1902 പരിമല തിരുമേനി കാലം ചെയ്തതെങ്കിൽ 1907 നവംബർ 2nd കടവിൽ അത്താനാസിയസ് തിരുമേനിയും കാലം ചെയ്യുന്നത്. പൗലോസ് മാർ അത്താനാസിയസ് ഡൈറ്റ് അറ്റ് ദ ഏജ് ഓഫ് 74. ഹിസ് മോർട്ടൽ റിമൈൻസ് വേർ ഇൻ ദ നോർത്തേൺ സൈഡ് ഓഫ് മൺബഹോ. മലങ്കര മെട്രോപൊളിറ്റൻ പുലിക്കോട്ടിൽ മാർ ഡയോനിഷ്യസ് ജോസഫ് സെക്കൻഡ്. നമുക്കറിയാം പുലിക്കോട്ടി തിരുമേനി ജോസഫ് 2nd തിരുമേനിയുടെ ഇന്നലെയായിരുന്നു തിരുമേനിയുടെ ഓർമ്മ ദിവസം. ഭയങ്കര സ്വഭാവസ് എന്നറിയപ്പെടുന്ന പുലിക്കോട്ടി തിരുമേനി അദ്ദേഹം മലങ്കര വട്ടശ്ശേരി തിരുമേനിക്ക് ശേഷം മലങ്കര മെത്രാപ്പൊലീത്ത ആയ ആളാണ്. അന്ന് കടവിൽ അത്താനാസിയസ് തിരുമേനിയുടെ നിര്യാണ ശുശ്രൂഷ സംസ്കാര ശുശ്രൂഷകൾക്ക് തിരുമേനിയായിരുന്നു നേതൃത്വം നൽകിയിരുന്നു പറയുക. അത്രയും കാര്യങ്ങളൊന്ന് ബ്രീഫായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആ കടവിൽ അത്താനാസിയസ് തിരുമേനി പിന്നെ വാഗത്താനം വലിയ പള്ളിയിൽ ഇരിക്കുന്ന വരുന്ന സമയത്താണ് തിരുമേനിയെ സന്ദർശിച്ച് ഈ ഗിയോർഗീസിനെ പൗലോസ് കത്തനാരുടെ പിൻഗാമിയായിട്ട് പൗരോഹിത്യ വൃത്തിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കളവിലെ തലനിവാസി തിരുമേനിയുടെ അരികിലേക്ക് ചെല്ലുന്നത്. ഈ നിർദ്ദേശം തിരുമേനിക്ക് സ്വീകാര്യമായി. അദ്ദേഹം ഗിയോർഗീസിനെ അനുഗ്രഹിച്ചു. സുറിയാനിയുടെ ആദ്യ അക്ഷരം തിരുമേനി തന്നെ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് പഠനം കളപ്പുരയ്ക്കൽ അച്ഛന്റെ കൂടെ ആകട്ടെ എന്ന് കൽപ്പിച്ചവരെ അയച്ചു. സുറിയാനിയും വേദശാസ്ത്രവും സഭാചരിത്രവും എല്ലാം കളപ്പുരയ്ക്കൽ അച്ഛന്റെ ഗുരുകുലത്തിൽ നിന്ന് അഭ്യസിച്ചു. ആ കാലത്തെക്കുറിച്ച് പിൽക്കാലത്ത് അദ്ദേഹം എഴുതിയ ഡയറി കുറിപ്പിൽ ഇങ്ങനെ കാണുന്നു: ഈ പള്ളിക്കാട്ടെ തിരുമേനിയുടെ രണ്ടാം കാവലിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പിൻഗാമികൾക്ക് വേണ്ടി വെച്ച ഒരു പ്രധാനപ്പെട്ട ചരിത്രമാണ് തിരുമേനിയുടെ ഡയറി കുറിപ്പുകൾ. അത് ഈ കഴിഞ്ഞ ഇടയില് 105 വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് യാത്രയായ പുന്നൂസ് ചൂരപ്പാടിലച്ചൻ, ഈ പുന്നൂസ് അച്ഛൻ വള്ളിക്കാട്ടെ തിരുമേനിയുടെ ശിഷ്യനാണ്, കുടുംബാംഗമാണ്, ചൂരപ്പാടിൽ കാര്യജറായ എല്ലാം വള്ളിക്കാട്ട് ഫാമിലിയാണ്. പുന്നൂസ് ചൂരപ്പാടിലച്ചന് അത് സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് ബാബ തിരുമേനിക്ക് അത് കൈമാറുകയും ചെയ്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കുറച്ചുപേരെങ്കിലും. അപ്പോൾ ഈ ഡയറി കുറിപ്പുകൾ വളരെ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് തിരുമേനിയുടെ ആ കാലഘട്ടത്തില്. അങ്ങനെയുള്ള ഡയറി കുറിപ്പിൽ തിരുമേനി അതിനെപ്പറ്റി എഴുതിയത് ഇങ്ങനെയാണ്: 1661 മിഥുനം 1 തീയതി 1886 ജൂൺ 13 കോറൂയപ്പട്ടം, അതാണ് ഹെഡിങ്. അന്നൊരു പെന്തിക്കോസ് ഞായറാഴ്ചയായിരുന്നു. പെന്തിക്കോസ് ശുശ്രൂഷ നടത്തുന്നതിനായി അന്ന് കടവിൽ അത്താനാസിയസ് തിരുമേനി പള്ളിയിൽ എത്തിച്ചേർന്നിരുന്നു. വാകത്താന നിവാസികൾ അന്ന് ഒരു ഉത്സവത്തിമ്മപ്പോടെ പള്ളിയിലെത്തി. ഗീവർഗീസ് എന്ന ബാലനെ വൈദികനാക്കുവാൻ ഇടവക്കാർ ഒന്നടങ്കം സമ്മതിച്ച് രേഖപ്പെടുത്തിയ ദേശകുറി വികാരി അഭ്യുന്യ തിരുമേനിയെ ഏൽപ്പിച്ചു. നേരത്തെ തന്നെ തനിക്ക് പ്രിയങ്കരനായിരുന്ന ബാലന് വൈദികവട്ടം കൊടുക്കുന്നതിൽ തിരുമേനിയും സന്തുഷ്ടി പ്രകടിപ്പിച്ചു. ആരാധനാ മധ്യേ ഗീവർഗീസിനെ അഭ്യുന്യ തിരുമനസ് കൊണ്ട് മദ്ബഹായുടെ നടയിലേക്ക് വിളിച്ചു നിർത്തി ദൈവവിളിയിലൂടെ വേർതിരിക്കപ്പെട്ട പുതിയ മനുഷ്യന്റെ സ്വഭാവത്തെപ്പറ്റി അദ്ദേഹം പ്രസംഗിച്ചു. തുടർന്ന് വൈദിക പദവിയുടെ ആദ്യപടിയിലേക്ക് ബാലനെ ഉയർത്തുന്നതിന് വേണ്ടി ശുശ്രൂഷകൾ ആരംഭിച്ചു. ജനം കുറിയലായുസൻ എന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി അദ്ദേഹം ഗീവർഗീസിന്റെ തലയിൽ കൈവച്ച് വൈദിക പദവിയുടെ ആദ്യപടിക്കായി കോറൂയോ പട്ടം നൽകി. അങ്ങനെ 16 വയസ്സിൽ ഗീവർഗീസ് ചെമ്മാശനായി. തന്റെ സ്വന്തം ഡയറി കുറിപ്പിൽ പിന്നീട് ഈ സംഭവത്തെ പറ്റി രണ്ടാം കാതോലിക്ക എഴുതിയ വരികളാണ് നമ്മളിപ്പോ വായിച്ചു കേട്ടത്. അപ്പോ അത് വളരെ സംക്ഷിപ്തമായിട്ടെങ്കിലും പ്രൗഢഗംഭീരമായി തന്റെ ജീവിതത്തിലെ ആ പ്രഥമ പടി കോറൂയോ പട്ടത്തിലേക്കുള്ള ആദ്യത്തെ പടിയെ പറ്റി കടവിൽ അത്താനാസിയസ് തിരുമേനിയിൽ നിന്ന് സ്വീകരിച്ചത്, 1886 ജൂൺ മാസം 13 തീയതി കോറൂയോ പട്ടം സ്വീകരിച്ചതിനെ പറ്റി രണ്ടാം കാതോലിക്ക ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാവ വള്ളിക്കാട്ട് ബാവ തിരുമേനി എഴുതിയ ഡയറി കുറിപ്പിന്റെ ഭാഗമാണ് വായിച്ചു കേട്ടത്. പിന്നീട് വീണ്ടും നമ്മൾ ആ ചരിത്രത്തിലേക്ക് വരിക. വേദശാസ്ത്രത്തിൽ ഉപരി വിദ്യാഭ്യാസത്തിനായി ഗീവർഗീസ് ചെമ്മാശൻ കോട്ടയം പഴയ സെമിനാരിയിൽ ചേർന്നു. അങ്ങനെ കോറൂയോ പട്ടം സ്വീകരിച്ച് ചെമ്മാശനായി പിന്നീട് പഴയ സെമിനാരിയിൽ പഠിക്കുകയാണ്. പ്രശസ്തരായ രണ്ട് മൽപ്പാന്മാരുടെ, അത് ആരൊക്കെയാണ്? വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മൽപ്പാന്റെയും കോനാട്ട മാത്തൻ മൽപ്പാന്റെയും. നിങ്ങൾക്കറിയാലോ ഇപ്പോഴത്തെ കോനാട്ട അച്ഛൻ മാത്തൻ മൽപ്പാന്റെ ഫാമിലിയിലെ ചെറുമകനാണ്. പിന്നെ വട്ടശ്ശേരി തിരുമേനിയുടെയും ശിക്ഷണത്തിൽ വളരുവാൻ ഷമാസിന് അവസരം കിട്ടി. ഗുരുമുഖങ്ങളിൽ നിന്ന് നേടാവുന്നതെല്ലാം നേടിയെടുക്കുന്നതിൽ ഷമാസൻ ഉത്സുകനായി. അജി രേണ ഷമാസൻ ക്ലാസ്സിലെ റീഷ് ആയി തീർന്നു. റീഷ് എന്ന് വെച്ചാൽ തലവൻ അല്ലെങ്കിൽ ഒന്നാമൻ എന്നാണ് അതിന്റെ അർത്ഥം. ഓരോ സെമിനാരി 4 വിദ്യ അല്ലെങ്കിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന്റെ ഇടയിൽ നിന്നും കുട്ടികളുടെ തന്നെ തലവനായ ഒരാളെ റീഷ് ഷമാസിനെ തിരഞ്ഞെടുക്കാറുണ്ട്. റീഷ് എന്ന് വെച്ചാൽ തല എന്നാണ് അർത്ഥം. അപ്പോൾ തല എന്നിവിടെ സൂചിപ്പിക്കുന്നത് തലവൻ എന്നുള്ള അർത്ഥത്തിലാണ്, ഒന്നാമൻ എന്നുള്ള അർത്ഥത്തിലാണ്. എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ വോളണ്ടിയറായിട്ട് ചെയ്യുന്നതിനും കാര്യങ്ങളൊക്കെ നോക്കുന്നതിനും വേണ്ടിയാണ് ആ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ഗീവർഗീസ് അന്നത്തെ ക്ലാസ്സിലെ ഷമാസ് അതോടെ മൽപ്പാന്മാരുടെ കണ്ണിലുണ്ണിയായി തീർന്നു. സെമിനാരി പഠനം പൂർത്തിയാക്കിയ ഷമാസൻ വീണ്ടും കളപ്പുരയ്ക്കലെത്തി. കുടുംബാംഗമായ പൗലോസ് കത്തനാരും ഒരുമിച്ച് ഏവങ്കേലിയോ, ആനീത, ആണ്ടദക്ഷ എന്നിവ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നതിൽ വ്യാപൃതനായി. സെമിനാരിൽ നിന്ന് സുറിയാനി പഠനം നന്നായിട്ട് പൂർത്തീകരിച്ചതിന് ശേഷം ഈ പുസ്തകക്രമങ്ങളെല്ലാം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്ന ശുശ്രൂഷയിൽ ഏർപ്പെട്ടു. വിശ്രമവേളകൾ വിശ്വാസ കാര്യങ്ങളുടെ വിചിന്തനത്തിന് വിനിയോഗിച്ചു. അനിതര സാധാരണമായ ബുദ്ധി വൈഭവവും നേതൃത്വ വാസനയും പ്രകടമാക്കിയ ഷമാസിനെ കടവിൽ മാറ അത്താനാസിയോസ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തു. അതൊരു വഴിത്തിരിവായിരുന്നു. പിന്നീട് ഷമാസിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് കടവിൽ അത്താനാസിയോസ് തിരുമേനിയുടെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം മാറി. തിരുമേനിയുടെ ആസ്ഥാനമായ വടക്കൻപറ ഊരിലായി ഷമാസിന്റെ പിന്നീടുള്ള താമസം. തിരുമേനിയോടൊപ്പം ഷമാസൻ പള്ളികൾ സന്ദർശിച്ചു. പുതിയൊരനുഭവം, സുഹൃത് ബന്ധങ്ങൾ നാമ്പെടുത്തു, ദർശന ചക്രവാളം വികസ്വരമായി. ആ യാത്രയിലാണ് പുന്നൂർ ഷമാസനുമായി പരിചയപ്പെടുന്നത്. ബാബാ തിരുമേനിയുടെ ജീവചരിത്രകാരന്റെ വാക്കുകളിലൂടെ അതിവിടെ രേഖപ്പെടുത്തട്ടെ. ഈ പുന്നൂർ ഷമാസനാണ് പിന്നീട് 3 കാതോലിക്കയായിട്ട് തീരുന്ന ഗീവർഗീസ് ദ്വിതീയൻ ബാവ. അവർ തമ്മിൽ പിന്നീട് രണ്ട് ബാവാമാരായി തീർന്ന ചമ്മാശന്മാർ തമ്മിലുള്ള ഒരു സുഹൃത് ബന്ധം എവിടെയാണ് തുടങ്ങിയത്? കടവിൽ അത്താനാശ്രീസ്ത്രീ വേണ്ടി ചേർന്നാണ് തുടങ്ങിയത്. അത് അദ്ദേഹത്തിന്റെ തന്നെ ജീവചരിത്രകാരന്റെ വാക്കുകളിലൂടെ ഉള്ളത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 1065 ഇടവ മാസത്തിൽ ഇടവക സന്ദർശനാർത്ഥം കടവിൽ തിരുമേനി കുറിച്ചിപ്പള്ളിയിൽ എഴുന്നള്ളി. പിന്നീട് നമ്മൾ അടുത്ത ഭാഗ തിരുമേനിയെ പറ്റി പഠിക്കുമ്പോഴേ, കുറിച്ചി ബാവയെ പറ്റി പഠിക്കുമ്പോഴ് തിരുമേനിയുടെ പൊന്നൂസിന്റെ പിന്നീട് ഗീവർഗീസ് ദ്വിതീയൻ ബാവ 35 വർഷക്കാലം പറഞ്ഞിട്ട് സഭയെ ശ്രേഷ്ഠമായി നയിച്ച പുന്നൂസ് ചെമ്മാസന്റെ ഇടവകയാണ് കുറിച്ചി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളി. സെക്രട്ടറിയും തിരുമേനിയെ അനുഗമിച്ചിരുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ഒരാഴ്ചയോളം തിരുമനസ്സുകൊണ്ട് പള്ളിയിൽ താമസിക്കുന്നതിന് ഇടയായി. അതായത് കടവിൽ അത്താനാശ്രീസ്ത്രീയെ കുറിച്ചിപ്പള്ളിയിലേക്ക് വരുന്നു. അന്ന് കടവിൽ അത്താനാശ്രീസ്ത്രീയുടെ സെക്രട്ടറിയായിട്ട് ഗീവർഗീസ് ചെമ്മാശൻ ഉണ്ട്. കടവിൽ അത്താനാശ്രീസ്ത്രീയെ കുറിച്ചിപ്പള്ളി വന്നതിന് ശേഷം ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരാഴ്ചയോളം അവിടെ പള്ളിയിൽ തന്നെ താമസിക്കുകയാണ്. ഈ താമസത്തിനിടയിൽ ഇടവകയിലെ ഒരു ബാലനിൽ തിരുമനസ്സുകൊണ്ട് ആകർഷ്ടനായി. ഉടൻ തന്നെ ഗീവർഗീസ് ചെമ്മാശനെ വിളിച്ച് ആ ബാലനെ പറ്റി കൂടുതൽ വിവരങ്ങൾ തിരക്കുവാനും അവന്റെ മാതാപിതാക്കളെ ആവഹിച്ചു വരുത്തുവാനും കൽപ്പിച്ചു. കടവിൽ അത്താനാശ്രീസ് തിരുമേനി സെക്രട്ടറി ചെമ്മാശനായിരിക്കുന്ന ഗീവർഗീസ് ചെമ്മാശനെ വിളിച്ച് കുറിച്ചിപ്പള്ളിയിൽ ഒരാഴ്ചയോളം അവിടെയുള്ള ഒരു ചെറിയ ബാലന്റെ മേൽ കടവിൽ അത്താനാശ്രീസ് തിരുമേനി കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നു. ഗീവർഗീസ് ചെമ്മാശനോട് പറഞ്ഞു, ഈ പയ്യനെ പറ്റി ഒന്ന് അന്വേഷിക്കുക, അവന്റെ മാതാപിതാക്കളെ ഇവിടെ കൊണ്ടുവാ. അങ്ങനെ കൽപ്പന പ്രകാരം എല്ലാം ചെമ്മാശൻ ചെയ്തു. ഈ കുട്ടി പരുമലമാർ ഗ്രിഗോറിയസ് തിരുമേനിയോടൊപ്പം മലകമാർ താമസിച്ചതാണെന്നും സുറിയാനി ആദ്യ പാഠങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചതാണെന്നും കല്ലാശ്ശേരിയിൽ ഉലഹന്നാൻ എന്ന ആളിന്റെ മകനാണെന്നും മനസ്സിലാക്കിയ തിരുമേനി അവന് വൈദിക മഠം നൽകുവാനുള്ള തന്റെ ആഗ്രഹം പിതാവായ ഉലഹന്നാനെ അറിയിച്ചു. തിരുമനസ്സിലെ ആഗ്രഹം ഏതും ശിരസാവഹിക്കുവാൻ സന്നദ്ധനാണെന്ന് ഉലഹന്നാൻ സമ്മതിച്ചു. ഇത് അടുത്ത ബാവാതിരുമേനിയെ പറ്റിയുള്ള ബാല്യകാലത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം കൂടിയാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഗീവർഗീസ് പ്രഥമൻ ബാവാതിരുമേനിയുടെ ജീവിതത്തിൽ രണ്ടും മൂന്നും കാവലിക്കാമാര് തമ്മിൽ കണ്ട സുഹൃത് ബന്ധം നാമ്പെടുക്കുന്ന ഒരു സംഭവം കുറിച്ചിപ്പള്ളിയിൽ നടന്നത് നമ്മൾ ഒന്ന് പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഉലഹന്നാൻ എന്ന പുന്നൂസിന്റെ പിതാവിന് ഇതെല്ലാം കാര്യങ്ങളെല്ലാം സമ്മതമായിരുന്നു. അതിന് പ്രകാരം 1890 ജൂൺ മാസം 1st പുന്നൂസ് എന്ന ഈ കുട്ടിക്ക് വൈദിക പദവിയുടെ ആദ്യപടിയായി എഴുപ്പതിയക്കിനോ സ്ഥാനം നൽകി. കുറിച്ചിപ്പള്ളിയിൽ വെച്ച് ഒപ്പം തിരുമേനിയുടെ സെക്രട്ടറിയായ ഗീവർഗീസ് ചെമ്മാശന് കൂറുകയപ്പെട്ടു. അപ്പോ ഗീവർഗീസ് ചെമ്മാശന് കൂറുകയപ്പെട്ടം പുന്നൂസ് ചെമ്മാശനായ എഴുപ്പതിയക്കിനോ പട്ടവും നൽകുകയാണ്. കടവിൽ അത്താനാശ്രീസ് തിരുമേനിയുടെ ദൈവിക കരങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മ നൽകരങ്ങൾ ഏറ്റുവാങ്ങി ഈ ബാലന്മാർ പിൽക്കാലത്തെ മലങ്കര സഭയെ നയിക്കുവാനുള്ള രണ്ട് കാവലിക്കന്മാരാകുമെന്ന് അന്ന് കുറിച്ചിപ്പള്ളിയിൽ കൂടിയിരുന്ന ഇടവക ജനങ്ങൾ മനസ്സിലാക്കിയില്ലായിരുന്നു. എങ്കിലും കാലുചിറ ഗീവർഗീസ് ചെമ്മാശൻ പിൽക്കാലത്ത് മലങ്കരയുടെ രണ്ടാം കാവലിക്കായും കല്ലാശ്ശേരി പുന്നൂസ് ചെമ്മാശൻ പിൽക്കാലത്ത് മൂന്നാം കാവലിക്കായുമായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തിരുമനസ്സിലെ ദീർഘദൃഷ്ടിയെ പറ്റി അവർ ആശ്ചര്യപ്പെടുക തന്നെ ചെയ്തു കാണും. അതുകൊണ്ടാണ് ഞാൻ കടവിൽ അത്താനാശ്രീസ് തിരുമേനിയെ പറ്റി അല്പം ഒന്ന് പരാമർശിച്ചത്. നമ്മളിതെല്ലാം കേട്ട് മനസ്സിലാക്കി അങ്ങ് പോകാനായിട്ടല്ല, ഓരോ പിതാക്കന്മാരെയും വാർത്തെടുക്കുന്നതിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിതാക്കന്മാരുണ്ട്. സത്യത്തിൽ പത്രോസിനെ മുൻപിലേക്ക് കൊണ്ടുവന്ന അന്ത്രയോസ് ആയിരുന്നു. പിന്നീട് പത്രോസ് പ്രശസ്തനായി കഴിഞ്ഞപ്പോ അന്ത്രയോസിന് വലിയ സ്ഥാനമൊന്നുമില്ല. എങ്കിലും അന്ത്രയോസിന്റെ സ്ഥാനം പഠിക്കുന്നവർ മനസ്സിലാക്കുന്നവർ അത് ശ്രേഷ്ഠമാണെന്ന് തന്നെ തിരിച്ചറിയും. എന്നതുപോലെ കടവിൽ അത്താനാശ്രീസ് തിരുമേനി വളരെ ശ്രേഷ്ഠമായ ഒരു ഭാഗതയം ഭയങ്കര സഭയിൽ നിർവഹിച്ചിട്ടുണ്ട്. ആ തിരുമേനിയാണ് തൃക്കുന്നത്ത് കവറടങ്ങിയിരിക്കുന്നതെന്നും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുകയാണ്. ആരാധനയ്ക്ക് ശേഷം ചെമ്മാശന്മാർ പരസ്പരം ആശ്ലേഷത്തോടെ അഭിവാദ്യം നടത്തിപ്പിരിഞ്ഞു. ഈ അസുലഭമായ സന്ദർഭം അവിസ്മരണീയമായ സംഭവങ്ങളുടെ പട്ടികയിൽ ഇൽക്കാലത്ത് ഗീവർഗീസ് ചെമ്മാശൻ എഴുതി ചേർത്തു. ഇത് തിരുമേനിയുടെ ഗീവർഗീസ് പ്രഥമൻ ബാവാതിരുമേനിയുടെ ജീവചരിത്രകാരനായ കെ കുറിയാക്കോസ് മലങ്കര സഭയിലെ രണ്ടാം കാതലിക്ക എന്ന പുസ്തകം 1984 പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിൽ എഴുതി ചേർത്ത കാര്യമാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. അപ്പോൾ വീണ്ടും ഗീവർഗീസ് ചെമ്മാശനിലേക്ക്. ഗീവർഗീസ് ചെമ്മാശൻ വിജ്ഞാന ആർജനത്തിൽ അതീവ താല്പര്യം കാട്ടിയിരുന്നു. ഗീവർഗീസ് ചെമ്മാശൻ പള്ളത്ത് CMS ഇംഗ്ലീഷ് സ്കൂളിൽ ചേർന്നു. ഇംഗ്ലീഷ് ഭാഷ പഠനമായിരുന്നു ലക്ഷ്യം. ഒരു വർഷം മാത്രമേ ആ പഠനം നീണ്ടു നിന്നുള്ളൂ. കടവിൽ മാർ അത്താനാശ്രീസ് പരിമലമാർ ഗ്രിഗോറിയോസ് എന്നിവർ സിലോൺ യാത്രയ്ക്ക് ഒരുങ്ങിയപ്പോൾ പരിമല തിരുമേനിയും കടവിൽ തിരുമേനിയും കൂടി സിലോണിലേക്ക് ശ്രീലങ്കയിലേക്ക് യാത്ര പോവുകയാണ്. അന്നത്തെ റെനിവിലാത്തി എന്ന അമേരിക്കൻ വൈദികനെ മെത്രാനായി അഭിഷേകം ചെയ്യാനായിരുന്നു ആ യാത്ര. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഇപ്പം പോകണ്ട, ജസ്റ്റ് അത്ര മാത്രം മനസ്സിലാക്കി നമുക്ക് മുൻപിലേക്ക് പോകാം, ഇല്ലെങ്കിൽ ക്ലാസ് അവസാനിക്കത്തില്ല. സിംഹാസനം യാത്രാസംഘത്തിൽ അംഗമായി, അതായത് പരിമല തിരുമേനിയും കടവിൽ തിരുമേനിയും കൂടി സിലോൺ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അപ്പോൾ പള്ളത്ത് ഇംഗ്ലീഷ് പഠനത്തിന് വേണ്ടി ചേർന്ന സി എം എസ് സ്കൂളിൽ ചേർന്ന ഗീർഗി സിംഹാസനം ഇംഗ്ലീഷ് പഠനം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല. ഒരു വർഷം മാത്രമേ മുൻപിൽ അങ്ങോട്ട് പോകാൻ പറ്റിയുള്ളൂ. അത് കഴിഞ്ഞ് യാത്രയിലേക്ക് നിങ്ങൾക്കറിയാമല്ലോ അന്ന് വളരെ ഏറെ ദീർഘമാണ് യാത്രയുടെ സമയം. ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് ഒന്നുമല്ല സൗകര്യങ്ങൾ അന്ന്, കപ്പലിലൊക്കെയാണ്, ബൈക്കപ്പലിലൊക്കെ ആയിട്ടാണ് പോകുന്നത് എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. അതുകൊണ്ട് പഠനമൊക്കെ മുടങ്ങും. ശമാസിനും യാത്രാ സംഘത്തിൽ അംഗമായി പോകേണ്ടി വന്നു. നാട്ടിൽ തിരിച്ചെത്തിയ ശമാസിനും വീണ്ടും ആധ്യാത്മിക കാര്യങ്ങളിൽ മുഴുകി. ഇതിനിടെ വിവാഹ ആലോചനകൾ ഒന്നൊന്നായി വന്നു. വിവാഹിതനായ ഒരു ഇടവക പട്ടക്കാരനാകണമെന്നായിരുന്നു പിതാവിന്റെ ആഗ്രഹം. ബേറായക്കാരനായി തുടരണമെന്ന് ശമാസിനും അവസാനം ശമാസൻ തീരുമാനം ആത്മീയ ഗുരുവായ കടവിൽ മാറാത്തനാസിയോസിനെ അറിയിച്ചു. ശിഷ്യന്റെ തീരുമാനം കേട്ടപ്പോൾ ആത്മീയ പിതാവ് അതിരറ്റ് ആഹ്ലാദിച്ചു. പിന്നീട് അങ്ങോട്ടെല്ലാം ദ്രുതഗതിയിൽ നടന്നു. 1896 ഓഗസ്റ്റ് 16 പുരോഹിത സ്ഥാനം കശീശാസ്ഥാനവും 1896 ഓഗസ്റ്റ് 23 റമ്പാൻ സ്ഥാനവും കടവിൽ തിരുമേനി ശമാസിനെ നൽകി ആദരിച്ചു. 1896 ഓഗസ്റ്റ് 16 അച്ഛനാക്കി. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 23 പെട്ടെന്ന് തന്നെ റമ്പാസിനുമാക്കി, റമ്പാൻ സ്ഥാനവും നൽകി കടവിൽ തിരുമേനി ശമാസിനെ നൽകി ആദരിച്ചു. നവപൂജാർപ്പണത്തിനുള്ള ക്രമീകരണങ്ങൾ നടന്നു. റമ്പാനും കൂടെ ആയതിനു ശേഷമാണ് ആദ്യത്തെ കുർബാന ചൊല്ലുന്നത്. 1774 ചിങ്ങം 15 അതായത് 1898 അകപ്പറമ്പ് പള്ളിയിൽ വെച്ച് നടന്ന വിശുദ്ധ കർമ്മത്തിൽ കടവിൽ മാറാത്തനാസിയോസ് തിരുമേനി സന്നിഹിതനായി. വട്ടശ്ശേരിൽ ഗീവർഗീസ് മൽപ്പാൻ, കോനാട്ട് മാർട്ടിൻ മൽപ്പാൻ, കല്ലാശ്ശേരിൽ പുന്നൂർ ശമാസൻ എന്നിവരും വിശുദ്ധ മദ്ബഹായിൽ ഉണ്ടായിരുന്നു. ഒരു അപൂർവ ആത്മീയ സംഗമം. ആദ്യ കുർബാനയെ കുറിച്ച് ഗീവർഗീസ് റമ്പാൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. റമ്പാനായതിനു ശേഷമാണ് ആദ്യത്തെ കുർബാന, കാരണം അച്ഛനായിട്ട് 4-5 കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ശമാസൻ റമ്പാസനാക്കുകയാണ്. അതിനുശേഷമാണ് കുർബാന ചൊല്ലുന്നത്. അതിനെപ്പറ്റി അദ്ദേഹത്തിന് തന്നെ ഡയറി കുറിപ്പിൽ നിന്ന് ഒരു ഏട് നമുക്ക് വായിക്കാം. പുതിയോപോയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുവാൻ ധൂപക്കുറ്റിയും കുന്തിരിക്കൽ പാത്രവുമായി തിരുമേനിയുടെ സന്നിധിയിലേക്ക് ചെന്നു. തിരുമേനി ശ്രീഭാഗുണ്ട് 3 റോസ്മാ ചെയ്ത് കുന്തിരിക്കും ധൂപക്കുറ്റിയിട്ടിട്ടു. അതിനുശേഷം തിരുമനസിലെ കൈ ഭക്തിപൂർവ്വം ചുംബിച്ചു. പിന്നീട് വിറയിലോടെ എന്റെ മൽപ്പാൻമാർക്ക് കൈസ്തുരി കൊടുത്തു. അപ്പോഴേക്കും ശുശ്രൂഷക്കാർ ചൊല്ലിക്കൊണ്ടിരുന്ന ഗീതം അവസാനിച്ചിരുന്നുകൊണ്ട് പ്രധാന ശുശ്രൂഷകനായിരുന്ന പുന്നൂർ ശമാസൻ ബെതുമറു ദുഃഖറോനോ എന്ന ഗീതം വീണ്ടും ചൊല്ലി. അത് അവസാനിച്ചപ്പോൾ ഞാൻ അല്പം വിറയിലോടെ തിരുമേനിയുടെ അനുവാദത്തോടെ മറിയം തീലെ തൊക്കുന്ന പ്രാർത്ഥന ചൊല്ലി. ആ പ്രാർത്ഥനയുടെ അവസാനം പുന്നൂർ ശമാസൻ ധൂപക്കുറ്റി ഏറ്റുവാങ്ങി. തിരുമേനിയുടെയും മൽപ്പാന്മാരുടെയും സാന്നിധ്യം എനിക്ക് അല്പം പരിഭ്രമം ഉണ്ടാക്കിയെങ്കിലും യാതൊരു പിശകും കൂടാതെ കുർബാന അവസാനിച്ചു. അന്നേ ദിവസം ആകത്താലത്ത് നിന്ന് എന്റെ ചർച്ചയിൽപ്പെട്ടവരും അല്ലാത്തവരുമായ ധാരാളം ആളുകൾ പള്ളിയിൽ ഉണ്ടായിരുന്നു. കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ വന്നവർക്കെല്ലാം എന്റെ ചെലവിൽ ലഘുഭക്ഷണവും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന കാപ്പ തിരുമേനിയുടേതായിരുന്നു. കൂടാതെ കശുപണി ഉണ്ടായിരുന്ന ഒരു മസൽസ തിരുമേനിക്ക് എനിക്ക് സമ്മാനമായും തന്നിരുന്നു. പുത്തൻ കുർബാനയ്ക്ക് ആ മസൽസയും ഞാൻ ഉപയോഗിച്ചു. നോക്കൂ എത്ര ശ്രേഷ്ഠമാണ് ആ കാര്യങ്ങൾ. വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല, നമ്മുടെ ക്ലാസ് മുൻപിലേക്ക് പോകുന്നു. മലങ്കര സഭയുടെ പൊതുധാരയിൽ ലയിച്ച് സമർപ്പണ ബോധത്തോടെ പ്രവർത്തിപ്പാൻ തയ്യാറാകുന്ന ഗീവർഗീസ് റമ്പാനെയാണ് തുടർന്ന് നാം കാണുന്നത്. കടവിൽ അത്താനാസിയോസ് തിരുമേനിയുമായുള്ള സമ്പർക്കം അതിനുപകരിച്ചു. 18 അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞു. അങ്കമാലി, കോട്ടയം, മദ്രാസിനങ്ങളിലെ എല്ലാ പള്ളികളിലും സഭാംഗങ്ങളും അദ്ദേഹത്തിന് അപരിചിതമായിരുന്നില്ല. അവരെല്ലാവരുമായി ആത്മബന്ധം പുലർത്തിയിരുന്നു. വൈദിക ബന്ധത്തിന്റെ മഹത്വവും മാന്യതയും മനസ്സിലാക്കുവാൻ പഠിക്കുവാൻ ഈ കാലഘട്ടം ഉപകരിച്ചിരുന്നു. തന്മൂലം വൈദികനും റമ്പാനുമായപ്പോൾ സഭാഭരണത്തിൽ സാത്മ്യം പ്രാപിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. പ്രായോഗിക ബുദ്ധിയോടെ എല്ലാത്തിനെയും നോക്കിക്കാണുവാനും നേതൃത്വം കൊടുക്കുവാനും സാധിച്ചു. സഭാ നേതൃത്വത്തോട് കൂറും വിശ്വസ്തതയും പുലർത്തിയിരുന്ന റമ്പാൻ മലങ്കരയിലെങ്ങും അറിയപ്പെടുന്ന വ്യക്തിയായി മാറി. റഹ്മാന്റെ വ്യക്തി ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്ന രണ്ടുപേരുടെ ദേഹവിയോഗം ഒരാഘാതമായി അനുഭവപ്പെട്ടു. വൈദിക വൃത്തിയിലേക്ക് തന്നെ പിടിച്ചു കയറ്റിയ ഗുരുവും കുടുംബാംഗവുമായ കളപ്പുരയ്ക്കലച്ചൻ 1900 കർക്കിടകം 16 അന്തരിച്ചു. 2 വൈകിയാണ് റമ്പാൻ ആ വിവരം അറിയുന്നത്. അറിഞ്ഞ മാത്രയിൽ അവിടെ അദ്ദേഹം ഓടിയെത്തി. നിത്യവും വിശുദ്ധ കുർബാന ചൊല്ലി അടിയന്തരാദി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ആത്മീയ ശുശ്രൂഷകൾ പൂർത്തിയാക്കി മടങ്ങി. 1902 ഫ്ലാമാസ 20, അതായത് നവംബർ 2, 1902 നവംബർ 2 ആരുടെ ദേഹവിയോഗം? പരിശുദ്ധ പരിമല തിരുമേനി. തിരുമേനിയുടെ തിരുമേനി കാലം ചെയ്തു. അതിനു മുൻപ് തന്നെ കടവിൽ തിരുമേനിയുടെ പ്രതിനിധിയായ റമ്പാൻ പരിമലയിൽ എത്തിയിരുന്നു. കബറടക്ക ശുശ്രൂഷകളിൽ സജീവ പങ്കാളിത്തം വഹിച്ചു. അന്നേ ദിവസം നടന്ന വിശുദ്ധ മൂന്നിമേ കുർബാനയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ചത് റമ്പാച്ചനായിരുന്നു. കർണക ശുശ്രൂഷയിലെ യാത്ര ചോദിക്കൽ ശുശ്രൂഷയ്ക്ക് ബസുബാസ്ലോമോയ്ക്ക് നേതൃത്വം നൽകിയതും അദ്ദേഹം തന്നെ. അങ്ങനെ എല്ലാ രംഗങ്ങളിലും ഗീവർഗീസ് റമ്പാൻ നിറഞ്ഞു നിന്നു. ആലുവായിൽ തിരിച്ചെത്തിയ റമ്പാൻ കടവിൽ തിരുമേനിയെ ശുശ്രൂഷിച്ചും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പ്രാവർത്തികമാക്കിയും അവിടെ കഴിഞ്ഞു. വാർദ്ധക്യസഹജമായ സുഖക്കേടുകൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു എങ്കിലും അദ്ദേഹം പ്രത്യാശ നിർഭരനായിരുന്നു. ഒരു ദുഃഖം മാത്രം അവശേഷിച്ചു, ആലുവ കേന്ദ്രമാക്കി ഒരു സഭാകേന്ദ്രം ഉണ്ടായില്ലല്ലോ എന്ന ചിന്ത. അതിനു മുമ്പേ നമ്മള് കടവിൽ തിരുമേനിയുടെ ചെറിയ വളരെ ബ്രീഫായ ജീവിതരേഖ വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ. ഗുരുവിന്റെ അന്ത്യാഭിലാഷം സാധ്യതമാക്കാൻ ശിഷ്യൻ തയ്യാറായി. അങ്കമാലി ഭദ്രാസനത്തിലെ പള്ളി പ്രതിപുരുഷ യോഗം വടക്കൻ പറവൂർ പള്ളിയിൽ കടവിൽ തിരുമേനിയുടെ നിർദ്ദേശാനുസരണം വിളിച്ചുകൂട്ടി. അരവന മണിയുവാൻ 25 കമ്മിറ്റി രൂപീകൃതമായി. ഗീവർഗീസ് റമ്പാനായിരുന്നു പ്രസിഡന്റ്. 1904 കുംഭമാസം 1 കടവിൽ തിരുമേനി അരമനയുടെ ശിലാസ്ഥാപനം നടത്തി. റമ്പാൻ പണപ്പിരിവിനായി തെക്കൻ ഭദ്രാസനങ്ങളിലും വടക്കൻ ഭദ്രാസനങ്ങളിലും യാത്ര ചെയ്തു. ഇത് വളരെ റമ്പാനായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ കവലിക്ക ഭാവ 2 കവലിക്കായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കണം. ഈ ആലുവയില് ഒരു സഭാകേന്ദ്രം ഉണ്ടാകുവാൻ തക്കവണ്ണമുള്ള കടവിൽ തിരുമേനിയുടെ ആഗ്രഹത്തിന് റമ്പാച്ചൻ ഏത് രീതിയിലാണ് നേതൃത്വം നൽകിയത് എന്നുള്ളത്. നിശ്ചിത സമയത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി കടവിൽ തിരുമേനി തന്നെ അരമനയുടെ കൂതാശാകർമ്മം നടത്തി. ആ പിതാവ് അനിർവചനീയമായ ആത്മാനന്ദം അനുഭവിച്ചു. ശിഷ്യനെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അരമനയുടെ മാനേജർ സ്ഥാനവും തന്റെ കാലശേഷം റമ്പാനായിരിക്കുമെന്ന് വിൽപ്പത്രത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുവാനും അദ്ദേഹം മറന്നില്ല. നോക്കൂ, ഇത്ര കൃത്യമാണ് ആലുവ തൃക്കുന്നത്ത് സെമിനാരിയുടെ കാര്യങ്ങളൊക്കെ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നതിനും കൂടെ വേണ്ടിയാണ് അല്പം വിശദമായി നമ്മൾ ആ കാര്യങ്ങളിലൂടെ പോകുന്നത്. വളരെ കൃത്യമായി മലങ്കര സഭയുടെ അന്നത്തെ റമ്പാച്ചനായിരിക്കുന്ന ഗീവർഗീസ് റമ്പാച്ചന്റെ പേരിൽ വിൽപ്പത്രവും എല്ലാം എഴുതി വളരെ കൃത്യമായി പള്ളി പ്രതിപുരുഷ യോഗം വിളിച്ചുകൂട്ടി അവിടെ ഒരു സ്ഥാപനം ഉണ്ടാകുന്നതും അതിന് പിന്നീടുള്ള നടത്തിപ്പും എല്ലാം എഴുതി വെച്ചിട്ടാണ് കടവിലെത്താൻ ശിഷ്യനെ കാര്യം ചെയ്യുന്നത്. അതിനെ ചരിത്രത്തെ വളച്ചൊടിക്കാനായിട്ട് പലരും ശ്രമിച്ച് അവിടെ കുരിശുകൾ ശ്രമങ്ങൾ നടത്തി അവിടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോ അപ്പൊ നമ്മളും കുറ്റം പറയും, അയ്യോ എന്നും ആലുവായൂരും അവിടെ ഇവിടെ അടിയും ബഹളമൊക്കെയാന്ന് പറയും. ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത്, ആരുണ്ടാക്കുന്നു, അല്ലെങ്കിൽ മലങ്കര സഭ നമ്മൾ ചെയ്യാത്ത തെറ്റിന് ധാരാളം നാണക്കേട്ടിലൂടെയും പഴിയിലൂടെയും ദുഷിയിലൂടെയെങ്കിലും കടന്നു പോകുന്നുണ്ട് എന്ന് എന്നെ കേൾക്കുന്ന ഒരാളെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ ദൈവനാമം മഹത്വപ്പെടും. അതിനുവേണ്ടിയും കൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഒന്ന് വിശദമായിട്ട് തന്നെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. നമുക്ക് അർഹതയില്ലാത്ത യാതൊരു കാര്യത്തിനും വേണ്ടി മലങ്കര സഭ പോയിട്ടില്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പോലെ എല്ലാ പ്രസ്ഥാനങ്ങളും മലങ്കര സഭയിൽ നടന്നു പോയിട്ടുള്ളതേ ഉള്ളൂ. കേരളത്തിലുള്ള ഏത് സഭയുടെ കാര്യം എടുത്താലും, അത് അപ്പോസ്തോലിക സഭകളാകട്ടെ, പ്രൊട്ടസ്റ്റന്റ് സഭകളാകട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, അതെല്ലാം മലങ്കര സഭയിൽ നടന്നു പോയിട്ടുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ധാരാളം വേദനകളിലൂടെയാണ് സഭ കടന്നു പോകുന്നത്. അതിന്റെ അടിസ്ഥാനം ഇത്ര കൃത്യമായി ചരിത്രത്തിന്റെ രേഖകളിലുണ്ട് എന്നുള്ളതും അത് പലപ്പോഴും വളച്ചൊടിക്കപ്പെടുകയാണെന്നുള്ളതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ 1907 നവംബർ 2, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 1907 നവംബർ 2 കടവിൽ മറത്താനാസിയോസ് ഇഹലോകവാസം വെടിഞ്ഞു. കാരിജറ ഗീവർഗീസ് റമ്പാൻ നിശബ്ദനും ദുഃഖിതനുമായി, ഏകാഗിയായിപ്പോയി എന്നൊരു തോന്നൽ. തിരുമേനിയെ കൂടാതെ ആലുവായിൽ കഴിയാൻ പ്രയാസം. അവിടെ താമസിക്കണമെന്ന ചിന്ത പോലുമില്ലെന്നായി. ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും ചെലവഴിച്ച ആലുവാസമിനാരിയോട് താൽക്കാലികമായി ഇവിടെ പറഞ്ഞു. ജന്മനാട്ടിലെ കോട്ടയം വാകത്താനം പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഇതാണ് ത്രിമേനി കാവലിക്ക് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപുള്ള ആ ഒരു പശ്ചാത്തലം. ഇനി അദ്ദേഹം കാർലിക സ്ഥാനം ഏറ്റെടുക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇത്രയും വടക്കൻപറവൂറും ആലുവായിലും ഒക്കെയായി തന്റെ ഗുരുവായിരിക്കുന്ന കടവിൽ അത്താനാസി സിനിമയുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കി വളരെ കൃത്യമായ ക്രമീകരണത്തോടുകൂടി അവിടുത്തെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അദ്ദേഹം തിരികെ വാകത്താനത്തേക്ക് വരികയാണ്. മലങ്കരയിലെ കശി വഴക്കുകൾ രൂക്ഷിതമായ ഒരു കാലഘട്ടമായിരുന്നു അത്. 1911 ഇടവം 4-ാം തീയതി അബ്ദുൽ മസീഹ പത്രിക്കീസ് മലങ്കരയിലെത്തി. അബ്ദുള്ള ബാബറയുടെ അകാദമിക നടപടികളെ എല്ലാം നീക്കം ചെയ്തു. അതിലേക്കൊന്നും ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. ജസ്റ്റ് അറിയാവുന്നവർ അത് മനസ്സിലാക്കിയിരിക്കുക. ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വിശദാംശങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സർക്കാർ ഇത്തരം മനസ്സിലാക്കുക, അബ്ദുള്ള ബാബ പാത്രക്കേസ് വിഭാഗത്ത് നിന്നുകൊണ്ട് ചില തെറ്റായ നടപടികൾ ചെയ്തു. അബ്ദുൽ മസീഹ പാത്രക്കേസ് മലങ്കരയിലെത്തി അതെല്ലാം നീക്കം ചെയ്തു. മലങ്കരയിൽ കാവലിക്കേറ്റ പുനഃസ്ഥാപിച്ചു. 1911 ഈ സംഭവം. 1912 കാവലിക്കേറ്റ പുനഃസ്ഥാപിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതിനുശേഷമാണ് കണ്ടനാട് ഇടവകയുടെ പൗലോസ് മാർ ഇവാനിയോസിന്റെ പ്രഥമ കാവലിക്കായി വായിച്ചു. അതിന്റെ ആ സംഭവം നമ്മൾ കണ്ടുകഴിഞ്ഞതാണ്. സഭയിലെ 3 റമ്പാൻമാരെ മെട്രോപൊലിത്ത പദവിയിലേക്ക് ഉയർത്തി. അബ്ദുൽ മസീഹ പത്രക്കീസ് മലങ്കര സഭയിൽ വന്ന് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മൾ ചരിത്രം പഠിക്കുകയും പരീക്ഷ നമുക്കുള്ളത് ഉള്ളതും എന്ന ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട് അബ്ദുൽ മസീഹ പത്രക്കീസ് മലങ്കര സഭയിൽ വന്ന് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നൊരു ചോദ്യം വന്നാൽ ഇത്രയും കാര്യങ്ങളെങ്കിലും എഴുതാൻ സാധിക്കണം. മലങ്കരയിൽ കാതോലിക്കേറ്റ് പുനഃസ്ഥാപിച്ചു. പിന്നീട് കണ്ടനാട് ഇടവകയുടെ പൗലോസ് മാർ ഇവാനിയോസിനെ പ്രഥമ കാതോലിക്കയായി വാഴിച്ചു. സഭയിലെ 3 റമ്പാന്മാരെ മെട്രോപൊലിത്ത പദവിയിലേക്ക് ഉയർത്തി. കലാശ്ശേരിയിൽ തുന്നൂസ് റമ്പാൻ, കാരിചിറ ഗീവർഗീസ് റമ്പാൻ, കരോട്ട് വീട്ടിൽ യുയാക്കിം എന്നിവരെ. ആ യുയാക്കിം മാർ ഇവാനിയോസ് തിരുമേനിയാണ് പരമ്പരയിൽ കവറടങ്ങിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തിരുമേനിയെ പറ്റി പറഞ്ഞതാണ്, ഇനി അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ 3 റമ്പാസന്മാരെ മെട്രോപൊലിറ്റ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ്. കലാശ്ശേരിൽ തുന്നൂസ് റമ്പാനെ കാതോലിക്ക വാഴ്ചയ്ക്ക് മുൻപ് തന്നെ മെട്രോപൊലിറ്റിയായി അവരോധിച്ചിരുന്നു. കാതോലിക്കേറ്റിന്റെ സുസ്ഥിരതയ്ക്കും ഭരണക്രമീകരണത്തിനും അഭിനവ മെത്രാൻമാർ ആവശ്യമെന്ന് കണ്ടപ്പോൾ ഗീവർഗീസ് റമ്പാനെയും യുയാക്കി റമ്പാനെയും മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്താൻ പരിശുദ്ധ സിനഡ് തീരുമാനിച്ചു. ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിൽ വെച്ച് 1088 മകര 27-ാം തീയതി ഇംഗ്ലീഷ് വർഷം 1913 ഫെബ്രുവരി 9 ഞായറാഴ്ച സ്ഥാനാഭിഷേക ചടങ്ങുകൾ നടന്നു. അതായത് കാരിചിറ ഗീവർഗീസ് റമ്പാനെയും പിന്നീട് യുയാക്കിം അറിവാനിയ സിനിമയായിത്തീരുന്ന യുയാക്കിം റമ്പാനെയും സ്ഥാനാഭിഷേകം നടത്തിയത് ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിൽ വെച്ചാണ്. 1913 ഫെബ്രുവരി 9 മലങ്കര മെത്രാപ്പൊലീത്ത വട്ടശ്ശേരിൽ മാർ ദേവനാസിയോസ്, മാർ ബസേലിയസ് പൗലോസ് പ്രഥമൻ ബാവ, കലാശ്ശേരിൽ മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത. കലാശ്ശേരിൽ തിരുമേനി മെത്രാപ്പൊലീത്ത ചരിത്രം പിന്നീട് നമുക്ക് പഠിക്കാം. എന്തായാലും ഇവർക്ക് മുൻപേ കലാശ്ശേരിൽ മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത ആയി തീർന്നിരുന്നു. അതിനുശേഷമാണ് പിന്നീട് 2-ാം കാവലിക്കായിരുന്ന ഗീവർഗീസ് റമ്പാച്ചൻ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയരുന്നത്. എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് അബ്ദുൽ മസീഹ പത്രക്കീസ് നേതൃത്വം നൽകി. ഗീവർഗീസ് റമ്പാൻ മാർ ഫിലക്സിനോസ് എന്ന പേരിൽ അഭിഷിക്തനായി. യുയാക്കി റമ്പാൻ മാർ ഇവാനിയസ് എന്ന പേരിലും. 44-ാമത്തെ വയസ്സിൽ മെത്രാപ്പൊലിത്തയായ ഗീവർഗീസ് റമ്പാൻ കോട്ടയം അങ്കമാലി ഭദ്രാസനങ്ങളുടെ അധിപനായി അവരോധിക്കപ്പെട്ടു. അങ്ങനെ 44-ാമത്തെ വയസ്സിൽ ഗീവർഗീസ് മാർ ഫിലക്സിനോസ് എന്നുള്ള നാമത്തിൽ പിന്നീട് 2-ാം കാതോലിക്കായി തീർന്ന ഗീവർഗീസ് പ്രഥമൻ ബാവ അദ്ദേഹത്തിന്റെ മെത്രാപ്പൊലിത്ത ആയപ്പോഴത്തെ പേര് എന്ത് എന്നൊരു ചോദ്യം വന്നാൽ ഗീവർഗീസ് മാർ ഫിലക്സിനോസ് എന്ന് എഴുതണം. 44-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മെത്രാപ്പൊലിത്തയായിട്ട് തീരുന്നത്. മകരം 30-ാം തീയതി ജന്മനാട്ടിലെത്തിയ മെത്രാപ്പൊലിത്തയ്ക്ക് രാജോചിതമായ സ്വീകരണമാണ് ലഭിച്ചത്. വാഗത്താനത്തേക്ക് മെത്രാപ്പൊലിത്ത വരുന്നു ഗീവർഗീസ് മാർ ഫിലക്സിനോസ്. വള്ളിക്കാട്ട് തയ്യാറായി അദ്ദേഹം സ്ഥിരതാമസം ആരംഭിച്ചു. നാടിന്റെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റത്തെ ലക്ഷ്യമാക്കി പല പരിപാടികളും ആവിഷ്കരിച്ച് മാർഗദർശനം നൽകി. വിദ്യാഭ്യാസത്തിലൂടെ മാനവ പുരോഗതി സ്വപ്നം കണ്ടയാളായിരുന്നു മെത്രാപ്പൊലിത്ത. അദ്ദേഹത്തിന്റെ മെത്രാപ്പൊലീത്തായതിനു ശേഷമുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഒന്നാമറ്റം പ്രൈമറി സ്കൂൾ, വാഗത്താനം മാർ ഫീലക്സിനോ സ്കൂൾ, ഇന്ന് എൽ പി ജി സ്കൂള്, നാലുനാക്കൽ പ്രൈമറി സ്കൂൾ, ഇന്ന് സെന്റ് ആദായസ് എൽ പി സ്കൂള്, വാഗത്താനം യു പി സ്കൂൾ എന്നിവ തിരുമേനിയുടെ ഉത്സാഹബലമായി രൂപമെടുക്കുകയാണ്. പുതുശ്ശേരി എം ജി ഡി ഹൈസ്കൂൾ, ഇത്തിത്താനം എൽ പി സ്കൂൾ എന്നിവയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രേരക ശക്തിയും തിരുമേനി തന്നെ. വാഗത്താനം ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസ്, മനോഹരമായ റോഡുകൾ, ഇവയൊക്കെ തിരുമേനിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലങ്ങളാണ്. സാമൂഹിക പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിക്കുമ്പോഴും സഭാസംബന്ധമായ കാര്യങ്ങൾ അദ്ദേഹം സജീവ പങ്കാളിത്തം വഹിച്ചിരുന്നു. ഒന്നാം കാവലിക്ക പുറമറ്റന്മാർ ബസേലിയസ് പൗലോസ് പ്രധാൻ ബാവ 1913 മെയ് 2 കാലം ചെയ്തു. വീണ്ടും സഭാന്തരീക്ഷത്തിൽ പ്രതിസന്ധി സംജാതമായി. മലങ്കര മെത്രാപ്പൊലീത്തായുടെ നേരിട്ടുള്ള ഭരണത്തിൽ കാര്യങ്ങൾ നീങ്ങി. മലങ്കരയിൽ പുനഃസ്ഥാപിക്കപ്പെട്ട കാതോലിക്ക തനാതമാകാൻ പാടില്ല. അതായത് ഞാൻ പറഞ്ഞില്ല, 1913 ശേഷം 12 വർഷക്കാലം മലങ്കര മെത്രാപ്പൊലീത്തായിരിക്കുന്ന വടശ്ശേരി തിരുമേനിയുടെ നേതൃത്വത്തിലാണ് വീണ്ടും കാര്യങ്ങൾ മുൻപിലേക്ക് പോയത്. അപ്പോൾ ഈ കാതോലിക്കയേറ്റ് ഇവിടെ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അത് അനാഥമാകാൻ പാടില്ല, അതിനൊരു തൊഴിലവകാശി ആവശ്യമാണ്. നേതാക്കന്മാർ ഗൗരവപൂർവ്വം ആലോചിച്ചു. മലങ്കര മെത്രാപ്പൊലീത്ത വട്ടശ്ശേരിൽ മാർ ദിവനാശിവസ് സഭയിലെ ഓരോ മെത്രാപ്പൊലീത്തമാരെ സമീപിച്ചു. ഗിയോർഗിസ് മാർ ബിറക്സിനോസ് തനിക്ക് പ്രായക്കൂടുതലാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. കല്ലാശ്ശേരിൽ മാർ ഗ്രിഗോറിയാസ് ആകട്ടെ തനിക്ക് പ്രായം കുറവാണെന്ന് കാണിച്ച് പിന്നെ വാങ്ങി. ഇനി എന്ത് മാർഗം? ക്രാന്തദർശിയായ വട്ടശ്ശേരിൽ തിരുമേനി ഒരു നിർദ്ദേശം വെച്ചു. രണ്ടുപേരുടെയും പേരെഴുതി ചീട്ടിടാം. ആദിമ സഭാ പാരമ്പര്യം അനുസരിച്ച് ദൈവം തന്നെ അർഹനായ വ്യക്തിയെ തെരഞ്ഞെടുക്കട്ടെ. ഇരുവരും ഇതിനോട് യോജിച്ചു. ചീട്ട് മാർ ഫീലക്സിനോസ് തിരുമേനിക്ക് തന്നെ വീണു. ഇത്രമാത്രം ഉയർന്ന പദവിക്ക് താൻ എത്ര നിസ്സാരൻ എന്ന് ചിന്തിച്ച് തിരുമേനി വീണ്ടും കാവലിക്കാസ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ പല വഴിയിലൂടെ ശ്രമിച്ചു. പക്ഷേ സഭയുടെ സംഘർഷകലുഷിതമായ അന്തരീക്ഷവും സഹോദര മെത്രാപ്പൊലീത്തന്മാരുടെ സ്നേഹോഷ്മമായ നിർബന്ധവും അൽമായ പ്രമുഖരായ സഭാംഗങ്ങളുടെ അകാരണ്ഡമായ സ്നേഹവും ആ മുനിശ്രേഷ്ഠനെ ധർമ്മസങ്കടത്തിലാക്കി. ദൈവനിയോഗം നടക്കട്ടെ എന്ന് അദ്ദേഹം ആശ്വസിച്ചു. ഇതിനോടകം നിരണത്ത് ചേർന്ന മലങ്കര അസോസിയേഷൻ മാർ ഫീലക്സിനോസ് തിരുമേനിയെ കാതോലിക്കാസ്ഥാനത്തേക്ക് ഏകകണ്ഠമായി ശുപാർശ ചെയ്തപ്പോൾ മലങ്കര സഭാംഗങ്ങൾ സന്തുഷ്ട മനസ്സിലായി. 1925 ഏപ്രിൽ 30 വ്യാഴാഴ്ച ചരിത്ര പ്രസിദ്ധവും പ്രാചീനവുമായ നിരണം സെന്റ് മേരീസ് പള്ളി രണ്ടാം കാതോലിക്കയുടെ സ്ഥാനാഭിഷേക ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. അത് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കണം. നിരണം സെന്റ് മേരീസ് പള്ളിയിൽ വെച്ചാണ് 1925 ഏപ്രിൽ 30 രണ്ടാം കാതോലിക്കയായിട്ട് ഗിയോർഗിസ് മാർ ഫീലക്സിനോസ് സ്ഥാന അഭിഷേകം ഏറ്റെടുക്കുന്നത്. മലങ്കര സഭയിലെ മെത്രാപ്പൊലീത്തമാരും 150 വൈദികരും 30 ഷമാശന്മാരും ആയിരക്കണക്കിന് അൽമായിരം പങ്കെടുത്തു. മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്തയായിരുന്നു മുഖ്യ കാർമ്മികൻ. ശുശ്രൂഷ അനന്തരം കൂടിയ അനുമോദന സമ്മേളനത്തിൽ സഭാംഗങ്ങൾ ആശംസകൾ അർപ്പിച്ചു. അഭിനവ കാതോലിക്ക സിംഹാസനത്തിന്റെ ഭദ്രതയ്ക്കും പവിത്രതയ്ക്കും ആത്മാർപ്പണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുമെന്ന് മറുപടി പ്രസംഗത്തിൽ പ്രസ്താവിച്ചപ്പോൾ ജനങ്ങൾ ഹർഷപുളകിതരായി. സഭയുടെ ശക്തി സ്രോതസ്സിനെ കാതോലിക്കായി അവർ കണ്ടെത്തി. കുഴിമറ്റം, കുറിച്ചി, നിലയ്ക്കൽ, മാവേലിക്കര, പുത്തൻകാവ്, പാമ്പാടി, വാഗത്താനം, ചെങ്ങന്നൂർ, പുതുപ്പള്ളി, കുന്നംകുളം, ആർത്താറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗിയോർഗിസ് പ്രഥമൻ ബാവായിക്ക് ജനങ്ങൾ ഹൃദ്യമായ സ്വീകരണവും വരവേൽപ്പും നൽകി. സഭാതർക്ക വിതർക്കങ്ങൾ സൃഷ്ടിച്ച നൈരാശ്യ ജനകമായ അന്തരീക്ഷത്തിൽ പ്രത്യാശയുടെ നവനാദം മുഴക്കുവാൻ ബാവാതിരും എനിക്ക് സാധിച്ചു. എവിടെയും നവോന്മേഷത്തിന്റെ നാമ്പുകൾ പൊന്തിവന്നു. മലങ്കര മെത്രാപ്പൊലീത്ത വട്ടശ്ശേരി തിരുമേനിയും അഭിനവ കാതോലിക്കായും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് സഭാഭരണത്തിൽ നവമാനങ്ങൾ സൃഷ്ടിച്ചു. അനവധി പുതിയ ദൈവാലയങ്ങൾക്ക് രണ്ടാം കാതോലിക്ക ശിലാസ്ഥാപനം നടത്തി. വാഗത്താനത്തെ ചില പള്ളികൾ, വെട്ടിക്കുന്നപള്ളി, പൊങ്ങണ്ടാനം സെന്റ് തോമസ് പള്ളി, പള്ളം സഹിയൻ പള്ളി, കുന്നമോളം തെക്കേക്കുരിശ് പള്ളി, കുഴിമറ്റം വലിയ പള്ളി തുടങ്ങിയവ കൂട്ടത്തിൽ പെടുന്നു. അഭ്യസ്തവിദ്യരും സമാജസ്നേഹികളുമായ നിരവധി പേരെ വൈദിക പദവിയിലേക്ക് ഉയർത്തി. അവരൊക്കെ ഇന്നും കൃതജ്ഞതാപൂർവമാണ് തിരുമേനി ഓർക്കുക. തിരുമേനിയുടെ ധന്യവും ആദർശസ്വരൂപിതവുമായ ജീവിതം അവരുടെ ആത്മീയ ജീവിതത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. വേദശാസ്ത്രാഭ്യസനത്തിനായി ചെമ്മാശന്മാർ വള്ളിക്കാട്ട് തയ്യാറായി വന്ന് താമസിക്കുക പതിവായിരുന്നു. ഇവരെ കൂടാതെ സ്ഥിര താമസക്കാരായ വൈദികരുമുണ്ടായിരുന്നു. കളപ്പുരയ്ക്കൽ പുന്നൂസ് കത്തനാർ, കരിപ്പാൽ യാക്കോബ് കത്തനാർ, ബട്ടശ്ശേരിൽ അലക്സാണ്ടറിയോസ് കോർപ്പിസ്കോപ്പ എന്നിവരാണ് ഇവരിൽ പ്രമുഖർ. യാത്രാവേളയിൽ പ്രേക്ഷിത വൃത്തിയിൽ താല്പര്യമുള്ളവരെ കണ്ടെത്തി ആ വഴിക്ക് തിരിച്ചുവിടുവാൻ തിരുമേനി ശ്രദ്ധിക്കുമായിരുന്നു. ദേവാജീവിതത്തിന്റെ തന്മയും നന്മയും ശരിക്കും ഉൾക്കൊണ്ടിരുന്ന ബാബാ തിരുമേനി നമസ്കാരം, നൊയമ്പ്, വ്രണം, യാമപ്രാർത്ഥനകൾ, ഉപവാസം എന്നിവ അണുവിട തെറ്റിക്കാതെ പാലിച്ചു പോകും. രോഗമോ കഷ്ടപ്പാടോ എന്തു വന്നാലും വ്രതഭംഗം വരുത്തുവാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതശൈലിയുടെ ഉടമയായിരുന്നു ബാബാതിരുമേനി. അദ്ദേഹത്തിന്റെ ഡയറിക്കുറിപ്പുകൾ തന്നെ മികച്ച തെളിവ്. ഒരു കാലഘട്ടത്തിന്റെ ചൈതന്യ പ്രാഭ്യത നിമിഷങ്ങൾ അതിൽ നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ സൂക്ഷ്മ സുന്ദരവശങ്ങൾ അതിലുണ്ട്. ആ വ്യക്തിത്വത്തിന് പല സവിശേഷതകളും ഉണ്ടായിരുന്നു. ഇനി ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പ്രാചീന ദേറായക്കാരെ പോലെ വേണ്ട വസ്ത്രങ്ങളെല്ലാം, കൽക്കുപ്പായം, കമ്മീസ്, ശുശ്രൂഷ കുപ്പായം, ചുവന്ന വാഹ, വസനം, കാപ്പ, ഇതെല്ലാം സ്വയം തുന്നിയെടുക്കുകയായിരുന്നു പതിവ്. സ്വന്തമായ ഒരു മെഷീൻ വരെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒന്നും നിസാരമായി കരുതിയിരുന്നില്ല ആ താമസ സൃഷ്ടൻ. പഴയ പത്രങ്ങൾ, വെട്ടുതുണികൾ ഇവയൊക്കെ അദ്ദേഹം ശേഖരിച്ചു വെച്ചിരിക്കുന്നത് കണ്ടാൽ അത്ഭുതപ്പെടും. എല്ലാത്തിനും ആവശ്യമുണ്ടെന്നാണ് വിശ്വാസം. ഈശ്വര സൃഷ്ടിയിലും മനുഷ്യ സൃഷ്ടിയിലും അപ്രധാനമായി ഒന്നുമില്ലെന്ന് ചുരുക്കം. എല്ലാത്തിനും ജീവചൈതന്യം സ്പന്ദിക്കുന്നു. ആശാരിപ്പണിയിലും കൽപ്പണിയിലും അദ്വിതീയനായിരുന്നു ബാബാതിരുമേനി. മട്ടം, ചിന്തേര്, മുഴക്കോല് ഇവയെല്ലാം വിദഗ്ധമായി കൈകാര്യം ചെയ്തിരുന്നു. ഈ ഉപകരണങ്ങളെല്ലാം ഇന്നും വള്ളിക്കാട്ട് തയ്യാറായിൽ നിരുപോലെ സൂക്ഷിക്കുന്നു. ഇനി വള്ളിക്കാട്ട് തയ്യാറായിൽ പോകുമ്പോൾ ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, അതെല്ലാം ഒന്ന് കാണണം. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ദേറായക്കാരെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയും നൊയമ്പും കൊണ്ട് മാത്രമേ ഇരിക്കുകയല്ല, അതിനുവേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ട് താമസ ശ്രേഷ്ഠരായിട്ട് ജീവിക്കുമ്പോൾ തന്നെ അഹോവൃത്തിക്ക് വേണ്ടി സ്വയം അധ്വാനിച്ച് നോക്കൂ. ഒരു ബാബാതിരുമേനിയുടെ കാര്യം പറയുന്നത് ആശാരിപ്പണിയിലും കൽപ്പണിയിലും അദ്വിതീയനായിരുന്നു അദ്ദേഹം എന്നുള്ളത്, അത് എല്ലാം ഓർത്തിരിക്കുക. എന്നാൽ സാമൂഹിക തലങ്ങളിൽ ധാരാളം സ്കൂളുകൾ, റോഡുകൾ, സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളിലും ഈ പിതാക്കന്മാർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. വള്ളിക്കാട്ട് ബാബായെ പ്രത്യേകിച്ച് അതിന് പ്രത്യേകതയുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് സൂക്ഷിക്കുക, പൊതുമുതലിൽ വിശ്വസ്തത പാലിക്കുക, അഗതികൾക്കും അനാഥർക്കും ആവുന്നത്ര സഹായം നൽകുക, നിർമ്മലമായ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പലഹാരങ്ങളും മിഠായികളും കൊടുക്കുക, ഇവയൊക്കെ ആ വ്യക്തിത്വത്തിന്റെ ഉദാരരമണീയമായ വശങ്ങളായിരുന്നു. രണ്ടാം കാവലിക്ക് റമ്പാനായിരുന്ന കാലത്ത് പ്രസിദ്ധീകരിച്ച സഭാപഞ്ചാംഗം, ഇത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. തിരുമേയുടെ കാലഘട്ടത്തിലാണ് സഭാപഞ്ചാംഗം നിലവിൽ വരുന്നത്. അമൂല്യമായ ഒരു ചരിത്ര ഗ്രന്ഥമാണ്. ഇത്തരം ഒരു ഗ്രന്ഥരചനയുടെ പിൻപിലെ കഠിനാധ്വാനവും ക്രാന്തദർശിത്വവും അഭിനന്ദനാർഹം തന്നെ. ക്രിസ്മസ് 1906 ഇതിന്റെ പ്രഥമ പ്രകാശനം. ഇത് പരീക്ഷാ കേന്ദ്രീകൃതമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. സഭാപഞ്ചാംഗം 1906 ഗീവർഗീസ് പ്രഥമൻ കാവലിക്ക ബാബ, രണ്ടാം കാവലിക്ക ബാബയാണ് അതിന്റെ പ്രകാശനം നടത്തുന്നത്. മുഖവരിയിൽ ഗ്രന്ഥകാരൻ എഴുതുന്നത് ഇങ്ങനെയാണ്: മറ്റുള്ള സഭകൾക്കും സമുദായങ്ങൾക്കും ഉള്ളതുപോലെ നമ്മുടെ സഭയ്ക്കും പ്രതിവർഷം ഒരു പഞ്ചാംഗം വേണമെന്ന് നമ്മിൽ മാന്യന്മാരായ എല്ലാവർക്കും ആഗ്രഹമുള്ളതായി അറിയുന്നതിനാൽ പരീക്ഷണാർത്ഥം എന്ന് പ്രസിദ്ധീകരിക്കുന്നു. സഭാസംബന്ധമായി കിട്ടാവുന്ന വിവരങ്ങൾ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അന്ത്യോക്യ പാത്രക്കീസ്, മലങ്കരയിലെ മെത്രാപ്പോലീസന്മാർ, റമ്പാന്മാർ, വൈദിക സെമിനാരികൾ, പൊതുസ്ഥാപനങ്ങൾ, പള്ളികൾ, സ്കൂളുകൾ, പ്രസിദ്ധീകരണങ്ങൾ, മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അംഗങ്ങൾ, സൺഡർ സ്കൂളുകൾ, പൊതു ക്രിസ്ത്യാനി സഭകൾ, നൊയമ്പ് കണക്ക്, 72 അറിയിപ്പുകാരുടെ പേരുകൾ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ചേർത്തിരിക്കുന്നു. ഗ്രന്ഥ സംവിധാനം കുറെ ഏറെക്കുറെ ശാസ്ത്രീയമാണ്. ഓരോ വിഷയവും പ്രതിപാദിക്കുമ്പോൾ അനുയോജ്യമായ വേദഭാഗം ഉദ്ധരിച്ചു ചേർക്കുക ഗ്രന്ഥത്തിന്റെ ഒരു സവിശേഷതയാണ്. അത് തിരുമേനിയോട് ഒരു വലിയ വർക്കാണ് കേട്ടോ. ഇത് ഈ സഭാപഞ്ചാംഗം ദേറായക്കാരെ കുറിച്ചുള്ള വിവരണത്തിൽ ഇങ്ങനെ കാണുന്നു: എബ്രഹാം 11:38 ഇവർ കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഓരോരുത്തരെ പറ്റി എഴുതുമ്പോ അതിൽ നിന്ന് ആവശ്യമായിരിക്കുന്ന വേദപുസ്തകത്തിന്റെ കോട്സ് കൊടുക്കും. ദേറായക്കാരെ പറ്റി എബ്രഹാം 11:38 എഴുതി. അതുകൂടാതെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാരുടെ പേര് പരാമർശിക്കുമ്പോൾ കൊടുക്കുന്ന വാക്യം ഇതാണ്: അപ്പോസ്തല പ്രവൃത്തി 15:6 ഈ സംഗതിയെ കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. ഈ സത്യത്തിൽ ഗവേഷണ മൂല്യമുള്ള ഒരു ഗ്രന്ഥമാണ്. ഇത് ഒന്ന് പുനഃപ്രസിദ്ധീകരിച്ചാൽ കൊള്ളാം എന്നുള്ളത് നല്ല കാര്യമായിരിക്കും. ഒന്ന് പുനഃപ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് അവഗാഹമായ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. റമ്പാനായിരുന്ന കാലം മുതൽ അദ്ദേഹത്തെ അലട്ടിയിരുന്ന അപ്പൻഡിസൈറ്റിസ് രോഗം അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരികയാണ്. നമുക്കിനി 7 മിനിറ്റ് കൂടി അവസാനിക്കുന്നുള്ളൂ. ഇന്ന് തന്നെ ക്ലാസ് അവസാനിപ്പിക്കാം അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക്. റമ്പാനായിരുന്ന കാലഘട്ടം മുതൽ അദ്ദേഹത്തിന് അപ്പൻഡിസൈറ്റിസിന്റെ രോഗമുണ്ടായിരുന്നു. വാർദ്ധക്യ ദശയിൽ അത് മൂർച്ഛിച്ചു. നാട്ടുവൈദ്യം ഫലപ്രദമല്ലെന്ന് കണ്ടപ്പോൾ 1104 വൃശ്ചിക 30 നെയ്യൂർ ആശുപത്രിയിൽ വെച്ച് ഓപ്പറേഷന് വിധേയനായി. നെയ്യൂർ ആശുപത്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ തിരുവിതാംകൂർ പള്ളിയുടെ അടുത്താണ്, മാർത്താണ്ഡം അടുത്ത് വരുന്ന സ്ഥലമാണ് തിരുവനന്തപുരത്തിനപ്പുറത്ത്. അപ്പോൾ അദ്ദേഹത്തിന് അപ്പൻഡിസൈറ്റിസിന്റെ രോഗം വാർദ്ധക്യമായപ്പോൾ അത് മൂർച്ഛിച്ചു. അങ്ങനെ നെയ്യൂർ LMS ആശുപത്രിയിൽ അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷന് വിധേയനായി. ഡോക്ടർ സോമറവല്ലായിരുന്നു, പ്രശസ്തനായ ഡോക്ടർ സോമറവല്ലാണ് ശസ്ത്രക്രിയ നടത്തിയത്. മാർ ഗ്രിഗോറിയോസ്, മാർ ഇവാനിയോസ്, നിങ്ങൾക്കറിയാലോ ഇത് പിന്നെ കലാശ്ശേരി തിരുമേനിയും യുവയാക്കി മാർ ഇവാനിയോസുമാണ്. അനവധി സഭാംഗങ്ങള്, നിരവധി വൈദികർ എന്നിവർ ശസ്ത്രക്രിയാവേളയിൽ പ്രാർത്ഥനാ നിരതരായ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ശസ്ത്രക്രിയ വിജയകരമായിരുന്നു എങ്കിലും രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം ആ ധന്യജീവിതം ആകസ്മികമായി പൊലിഞ്ഞു. അന്ത്യദിനത്തെക്കുറിച്ച് ജീവചരിത്രത്തിൽ നിന്നും പ്രസക്ത ഭാഗങ്ങൾ ഉദ്ധരിക്കുന്നു. 1104 ധനമാസം 3rd, അതായത് 1928 December 16 അന്ന് ഞായറാഴ്ചയായിരുന്നു. തിരുമനസിലേക്ക് വളരെ സുഖം അനുഭവപ്പെട്ടിരുന്നതിനാൽ കൂടെ ഉണ്ടായിരുന്ന തിരുമേനിമാരോടും വൈദികരോടും അടുത്തുള്ള തിരുവിതാംകൂർ പള്ളിയിൽ പോയി വിശുദ്ധ ബലി അർപ്പിക്കുവാൻ തിരുമനസുകൊണ്ട് കൽപ്പിച്ചു. അവർ പള്ളിയിലേക്ക് പോയി. തിരുമേനിയോടൊപ്പം ശമാശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാപ്പിമേശ കഴിഞ്ഞ തിരുമേനി വിശ്രമിക്കുകയായിരുന്നതിനാൽ ശമാശൻ അടുത്ത മുറിയിലേക്ക് പോയി. പെട്ടെന്ന് തിരുമേനിയുടെ മുറിയിൽ നിന്ന് ഒരു പതറിയ ശബ്ദം കേട്ടു. വേഗം ശമാശൻ അടുത്തെത്തി. പെട്ടെന്നുണ്ടായ കടുത്ത നെഞ്ചുവേദനയാൽ തിരുമേനി വല്ലാതെ വേദനിച്ച് പുറയുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ ശമാശൻ ഡോക്ടറെയും കൊണ്ടെത്തി. പരിശോധനയ്ക്ക് ശേഷം നാടിമുടിപ്പ് കുറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ ചില ഗുളികകൾ കൊടുത്തു. എന്നാൽ തന്റെ അന്ത്യത്തെ പറ്റി ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടെന്ന പോലെ അദ്ദേഹം സ്വർഗത്തേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുവാനല്ലാതെ ഗുളികകൾ കഴിക്കുവാൻ ധൃതിപ്പെട്ടില്ല. പിന്നീട് വിജയകരമായ ഓപ്പറേഷൻ നിർവഹിക്കുകയും തന്നെ വളരെ ആത്മാർത്ഥമായി പരിശോധിക്കുകയും ചെയ്ത ഡോക്ടറെ നന്ദി സൂചകമായി ഒന്ന് നോക്കി. അവ്യക്തമായ ഭാഷയിൽ എന്തോ പറഞ്ഞു. അദ്ദേഹം തിരുമനസിലെ തൃക്കരങ്ങൾ മുത്തി. ശമാശന ഉടൻ തന്നെ ഗുളികകൾ പൊടിച്ച് വള്ളത്തിൽ കയർത്തി വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നാൽ അതിനു മുൻപ് തന്നെ തിരുമനസിലെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ഉയർന്നു കഴിഞ്ഞിരുന്നു. സഹിക്കുവാനാവാത്ത ഹൃദയഭാരത്താൽ ശമാശൻ വിതുമ്പി. വിതുമ്പി കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കട്ടിലിൽ മുഖമാമർത്തി കിടന്നു. ഒരു നിമിഷത്തിന് ശേഷം ആത്മബലം സംഭരിച്ച് അദ്ദേഹം എഴുന്നേറ്റു. തിരുവിതാംകൂർ പള്ളിയിൽ വിവരം അറിയിക്കുവാൻ ഏർപ്പാട് ചെയ്തു. തിരുമേനിമാരും വൈദികരും വളരെ വേഗം പാഞ്ഞെത്തി. കിടക്കയുടെ ചുറ്റുമാർ മൂകരായി നിന്നു. കലാശ്രീ ഗ്രിഗോറിയസ് തിരുമേനി ദുഃഖമടക്കാനാവാതെ പൊട്ടിക്കരഞ്ഞുപോയി. നമ്മെ ചെറുപ്പം മുതൽ തുടങ്ങിയ സ്നേഹബന്ധത്തെ പറ്റി ഓർത്ത് അദ്ദേഹം ആരെയും ആശ്വസിപ്പിക്കുവാൻ കഴിയാതെ വിതുമ്പിപ്പോയി. ശമാശനാകുന്നതിന് മുൻപ് മുതൽ ആരംഭിച്ച ആ ബന്ധത്തിലെ ശക്തമായ ഒരു കണ്ണി യോജിപ്പിക്കുവാനാവാത്ത വിധം വേർപെട്ടിരിക്കുന്നു. ആ ദുഃഖം അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു. അവിടെ കൂടിയിരുന്നവരോട് അദ്ദേഹം തിരുമേനിയെ പറ്റിയും മരണത്തിന്റെ ഭീകരതയെ പറ്റിയും സംസാരിച്ചു. തുടർന്ന് ആചാര്യന്മാരുടെ കുക്കിരികൻ ചൊല്ലി. തേങ്ങിയ സ്വരത്തിൽ എല്ലാവരും അതിൽ പൊങ്ങിയായിരുന്നു. ഉടൻ തന്നെ മൃതദേഹം അന്ത്യവസ്ത്രങ്ങൾ ധരിപ്പിച്ച് കസേരയിലിരുത്തി തിരുവാംകൂർ പള്ളിയിലേക്ക് കൊണ്ടുപോയി പൊതു ദർശനത്തിനായി മദ്വഹായിൽ പടിഞ്ഞാറോട്ട് അഭിമുഖമായിരുത്തി. മൃതദേഹം തിരുവിതാംകോട്ട് എന്ന തിരുവനന്തപുരത്തേക്കും അവിടെ നിന്ന് വാകത്താനും വള്ളിക്കാട്ട് തറയിലേക്കും കൊണ്ടുവരവൻ വലിയ മദ്രാസൻ കൽപ്പന അയച്ചു. ഞായറാഴ്ച രാത്രി 12 കൊട്ടാരക്കര, അടൂർ, പന്തളം, കുളക്കുഴ, ചെങ്ങന്നൂർ, തിരുവല്ല തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കണ്ണീരിൽ കുതിർന്ന അന്ത്യോപചാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മൃതദേഹം വള്ളിക്കാട്ട് തേറായിലെത്തി. പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ മാർ ഗ്രിഗോറിയസ് തിരുമേനി ദേറായ ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. കുർബാനാനന്തരം കർണക ശുശ്രൂഷകൾ നടത്തി. ശുശ്രൂഷയുടെ അവസാന ഭാഗം ആരംഭിച്ചു. ഹൃദയസ്ഥക്കായ യാത്ര ജ്യോതിക്കൽ ശുശ്രൂഷ ആയപ്പോഴേക്കും അതുവരെ വീർപ്പടക്കി നിന്ന ജനം അക്ഷരാർത്ഥത്തിൽ വാവിട്ട് കരഞ്ഞുപോയി. ഞാൻ ശുശ്രൂഷ നടത്തിയ ദൈവാലയമേ സമാധാനത്തോടെ വസിക്കുക എന്ന് മാർ ഗ്രിഗോറിയസ് തിരുമേനി ഉച്ചത്തിൽ ബാവായിക്ക് വേണ്ടി ദൈവാലയത്തോട് യാത്ര ചോദിച്ചു. ശുശ്രൂഷയുടെ അന്ത്യത്തിൽ മൃതദേഹം കബറിലേക്ക് ഇറക്കി, കുന്തിരിക്കം കൊണ്ട് മൂടി. അങ്ങനെ 1104 ധനു 4 തിങ്കളാഴ്ച, ഇംഗ്ലീഷ് വർഷം 1928 December 17 മലങ്കരയുടെ മഹാചാര്യന്റെ ഭൗതിക ശരീരം എന്ന നീക്കമായി മറയപ്പെട്ടു. ഇത് മലങ്കരയിലെ രണ്ടാം കാവ്യദീക എന്ന പുസ്തകത്തിൽ പേജ് നമ്പർ 67-69 വരെയുള്ള പേജുകളിൽ വിശദീകരിച്ചിരിക്കുന്ന കാര്യമാണ്. ഇന്ന് വാകത്താനും വള്ളിക്കാട്ട് തയ്യാറ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുന്നു. മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവ തന്റെ മുൻഗാമിയുടെ കപ്പിടം പുതുക്കിപ്പണിത് മനോഹരമാക്കി തീർത്തിരിക്കുന്നു. ദയറായുടെ ആത്മീയ ചൈതന്യം ഇന്ന് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ശ്രേഷ്ഠമായി കബരടമെന്നും പരിലസിക്കുന്നു. എന്നെ കേൾക്കുന്ന ഭൂരിഭാഗം ആൾക്കാരോടെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ ഈ നാട്ടിൽ പോകുന്ന സമയം ഈ ബാബാമാരുടെയൊക്കെ കബരടം ഒന്ന് പോയി ദർശിക്കുക. നമുക്ക് നേതൃത്വം നൽകിയ ആത്മീയ ആചാര്യന്മാരുടെ ശ്രേഷ്ഠമായ കബരടങ്ങൾ സന്ദർശിക്കുന്നത് അനുഗ്രഹമായിരിക്കുന്നു മാത്രം ഉറപ്പിക്കുകയാണ്. രണ്ടാം കാതലിക്ക ബാവായുടെ ഒരു സംക്ഷിപ്ത ജീവിത രേഖയാണ് ഞാൻ സൂചിപ്പിച്ചത്. നിർണായകമായ തീരുമാനങ്ങൾ ഇവരിൽ നിന്ന് ഭൗതികമായ തലത്തിൽ ഉണ്ടാകുന്നില്ല. കാരണം ഞാൻ നേരത്തെ വ്യക്തമാക്കിയതാണ്, കാരണം മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനം വടശ്ശേരി തിരുമേനിയും ആത്മീയ നേതൃത്വം കാതലിക്ക ബാവ എന്ന സ്ഥാനം ഈ രണ്ടു പിതാക്കന്മാരും കൈയാളിയിരുന്നത് കൊണ്ടാണത്. എന്നാൽ അടുത്ത ബാവാതിരുമേനിയിലേക്ക് വരുമ്പോൾ മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനവും കാതലിക്ക ബാവായും ഒരാളിൽ വന്നു ചേരുകയാണ്. അവിടെ മുതൽ ഇപ്പോൾ നമ്മൾ കാതലിക്ക ബാവാമാരെ പറ്റി ചിന്തിക്കുന്ന ആ ഒരു തലത്തിൽ ആത്മീകവും ഭൗതികവുമായിരിക്കുന്ന അധികാരങ്ങളെ പറ്റി, എന്നാൽ മലങ്കര സഭയ്ക്ക് ആത്മീയമായിരിക്കുന്ന ഒരു അടിസ്ഥാനം ഈ പിതാക്കന്മാരിലൂടെ ഉണ്ടായിട്ടുണ്ട്. വള്ളിക്കാട്ട് ബാവായുടെ രണ്ടാം കാതലിക്കായിരിക്കുന്ന ഗിയോർഗിസ് പ്രഥമൻ ബാവായുടെ സംക്ഷിപ്തമായ ജീവചരിത്രം ഇതാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് സമയം അവസാനിക്കുന്നത് കൊണ്ട് ഒരു മിനിറ്റ് പോലും കൂടുതൽ എടുക്കാതെ ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛാ, വളരെ ഹൃദയസ്പർശമായ ഒരു അവസാനം കേട്ട കണ്ണുകൾ നിറഞ്ഞുപോയി. ഇത്രയും നല്ല ക്ലാസ് എടുത്തിരുന്ന അച്ഛനെ വളരെയധികം നന്ദി പറയുന്നു. നാളെയും ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും, എല്ലാവരും ഇതിൽ പങ്കുചേരണമെന്ന് ആഗ്രഹിക്കുന്നു. രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ ജൂലൈ 15 ആണ് നമുക്ക് ബൈബിൾ റീഡിംഗ് മന്ത് തുടങ്ങുന്നത്. എല്ലാ പള്ളികൾക്കും അവരുടെ പോർഷൻസ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് വായന തുടങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ജൂലൈ 15 ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിറ്റിംഗ് ദ ആർട്ടിക്കിൾസ് ഫോർ ദ ബുക്ക്. സോ ഇപ്പോഴും ആരെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുന്നെങ്കിൽ കുറച്ച് ദിവസമയം കൂടി എടുക്കുന്നതിൽ കുഴപ്പമില്ല, എത്രയും വേഗം എനിക്ക് അയച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അച്ഛന് ഒരു ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു.
പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ളതിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ ഉത്രാജയമുള്ള സ്ലീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന്റെ ഫോനങ്ങളെ ഞങ്ങളെ ചമച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെയും കാലമൊക്കെ എല്ലാ സമയത്തും എന്നേക്കും നിന്റെ ദൈവത്തിന്റെ ചിറങ്ങൾ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പാർക്കുമാർ പിതൃത്വ പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസർഗവാസവും കൂട്ടായ്മയും ഞങ്ങളെല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനത്തോടും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളോടും ഇനി ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവരോടും, ഞങ്ങളെല്ലാവരുടെയും ദിവസം പ്രതിയുള്ള നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടും, ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളോടും. പ്രത്യേകാൽ ഞങ്ങൾ ചരിത്രങ്ങൾ പഠിക്കുന്നുവെങ്കിലും ആ പിതാക്കന്മാർ കർത്താവിന്റെ സന്നിധിയിൽ സജീവമായിരിക്കുന്നു, അവരുടെ ആത്മാക്കളോടും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക്സ് ടു.
നമസ്കാരം.